പഴം മാത്രമല്ല ബിരിയാണി നെയ്ച്ചോറും സകലും അള്ളാഹ് കർപ്പിക്കലല്ലേ നമ്മളെ പണി അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റും. സകല പെണ്ണുങ്ങളും അള്ളാക്കി, സകല സമ്പാദ്യങ്ങളും അള്ളാക്കി, സകല ഭോഗ വസ്തുക്കളി ഭോഗം എന്നുള്ള പണി തന്നെ അള്ളാക്കണ്ട. ഭോഗം എന്നുള്ള പണി തന്നെ സൃഷ്ടിയുടെ പണിയല്ലേ? അള്ളാക്ക് ഏതെങ്കിലും ഈ ഭോഗ വസ്തുവിനല്ലാതെ തയ്യബാത്ത് എന്ന് അറബി സാഹിത്യത്തിൽ അർത്ഥമുണ്ടോ? സീയൻ അവിടെ അങ്ങനെ. അതുപോലെ ജമാഅത്ത് മൗലവിമാർ കൂടി ചേർന്ന് ആരും കുറ്റം പറയില്ല കേട്ടോ. ഓരോരുത്തരും കെടുന്ന് ഉരുണ്ട് പൊളിഞ്ഞ് തോലൊക്കെ പോയി എന്നല്ലാതെ സംഗതി നേരായില്ല. തഹിയാത്തിന്റെ വഷളത്ത തയ്യബാത്തിന്റെ വഷളത്തരം ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്ക. അള്ളാഹുവിനോട് വഷളം പറയാ ചെയ്യുന്നത്. കോട്ടയം കഴിഞ്ഞു, പിന്നെ നബിന്റെ നേർക്കാ തിരിയുന്നത്. അസ്സലാമു അലൈക്കും അയ്യോ നബിയോ, എടോ നബി എനക്കൊരു സലാം ഉണ്ടാവട്ടെ. മര്യാദ പുറത്താണ് പറഞ്ഞൂടെ, എടോ നബി എനക്കൊരു സലാം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എവിടെ പറഞ്ഞത്? ആരോടായി പറഞ്ഞത്? എവിടെ നിന്നിട്ടോ സംസാരിക്കുന്നത്? അള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്ക, വണക്കത്തോടുകൂടെ അച്ചടക്കത്തോടുകൂടെ വിനയത്തോടുകൂടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞോടത്ത് വേറെന്താ പറയണമെന്ന് അറിയോ? അസ്സലാമു അലൈക്കും അയ്യോ നബിയോ, ഏ നബിയേ, ഏ നബി എന്നോടത്ത് എടോ നബി എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. അത് കൃത്രിമം പറയലോട്ടോ. അസ്സലാമു അലൈക്ക, നിനക്ക് ഒരു സലാം ഉണ്ടാവട്ടെ എന്നാ പറയണത്. നിനക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എടോ ചെങ്ങാടി എന്നൊക്കെ പിന്നെ അവിടെ നാട്ടിലെ ഭാഷ. നിനക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ ദിവസം പിന്നെ തങ്ങളെ പെങ്ങളെ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, അപ്പൊ പിന്നെ എടോ എന്ന് തന്നെ പിന്നത്തെ വാക്ക്, പിന്നത്തെ പരിഭാഷ തന്നെ. നിനക്ക് എന്ന് പറയരുത്, അസ്സലാമു അലൈക്കും നിങ്ങൾക്ക്. ബഹുവചനം, പൂജക ബഹുവചനം എന്ന് പറയും. അതാണ് നമ്മുടെ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയാ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും അവിടെ എവിടെ ലേശം പറയാനുണ്ട്? ലേശം എല്ലാവരും പാട് പറയാനുണ്ട്, പറഞ്ഞാൽ തീരണ്ടേ? ആ നമ്മളിപ്പോ എല്ലാവരും കണ്ടാൽ എന്താ പറയാ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. എന്നാലും നിങ്ങൾക്ക് എന്നല്ലേ, നിനക്ക് എന്നല്ലല്ലോ. നബിയോട് പറയുമ്പോ അലൈക്ക എന്നല്ലാതെ പറയരുത് എന്ന് അബൂ ഹുറൈറ നമ്മളെ സ്വകാര്യം പറഞ്ഞ് അല്ലെങ്കിൽ പരസ്യമായിട്ട് വേദ പറഞ്ഞ് പഠിപ്പിക്കുമ്പോ നമ്മളൊന്ന് ചോദിക്കണ്ടേ? എന്താ അബൂ ഹുറൈറ, ഞങ്ങളുടെ നബിക്ക് ബഹുമാനം വേണ്ടേ? അസ്സലാമു അലൈക്ക എന്ന് പറയാൻ പറയണ്. അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറാണോ? ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. ചോദിച്ചാൽ തന്നെ മാവിയാന്റെ ഭരണകാര. അപ്പൊ അസ്സലാമു അലൈക്ക അയ്യോ നബിയോ എന്ന് ഒരു വിളി എന്തിനാണ് അവിടെ? അപ്പൊ അതിനെ പറഞ്ഞത് വിളിയല്ല, അത് ഇഹ്തിസാസാണെന്നാ. എന്തോ ഒരു കഷ്ടമാണ് ഈ സാധാരണക്കാരന്റെ കഷ്ടത്തിലാക്കാൻ വേണ്ടി ഓരോരോ സാങ്കേതിക പദങ്ങൾ കൊണ്ടുവന്നിട്ട്. അത് വിളിയല്ല, ഇഹ്തിസാസാണെന്നാ. എന്താ ഇഹ്തിസാസ് എന്ന് പറഞ്ഞത്? അറബി വ്യാകരണ ബുക്കിൽ അങ്ങനെ ഒരു അധ്യായം ഉണ്ടാക്കി. ഇതിനെ അധ്യായം എന്നറിയാം. ഈ അത് അയ്യുഹ നബി പോലുള്ള അതിൽ ഉൾപ്പെടുത്താനാണ്. അയ്യുഹ എന്ന് പറഞ്ഞാൽ വിളിക്കണില്ല, ഒരു ഇഹ്തിസാസാക്കല്, നേരിട്ട് ആളെ നിർണയിക്കലേ ഉള്ളൂ എന്ന്. അയ്യുഹ നബിയുടെ അർത്ഥം നിർണയിക്കലേ ഉള്ളൂ, വിളിയില്ലാണ്. ഖുർആൻ ഒന്ന് പഠിക്കട്ടെ. നബിന്റെ കൊട്ടാരത്തിൽ നിന്ന് അവിടുത്തെ സിപാഹിനെ കൊണ്ട് വിളിച്ചറിയിപ്പിച്ചു, വിളമ്പലം ചെയ്യിപ്പിച്ചു. യാത്രക്കാരെ നിൽക്കു അവിടെ, നിങ്ങളുടെ കള്ളന്മാരാണ്, ഇന്നക്കും ഇവിടെ സാരിപ്പോൾ എന്ന് വിളംബരം ചെയ്തു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യത്തു ഹൽഈർ വന്താസുലോമ അയ്യുഹൽ മുജ്രിമൂൻ. ഇതാ നിങ്ങളെ ഇതിന്റെ ഇടയിൽ കൂട്ടം കലർന്ന് നിൽക്കണ്ട, നിങ്ങളൊക്കെ ഒന്ന് വേറിഞ്ഞ് നിന്നാട്ടെ. അയ്യുഹൽ മുജ്രിമൂൻ, ധിക്കാരികളെ, സമ്മാടികളെ, വേറിഞ്ഞ് നിൽക്കൂ. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ. വംതാസുലോമൂൻ. ഈ അയ്യുഹ എന്ന് പറഞ്ഞാൽ വിളിയല്ല എന്ന് പറയുന്ന അവരെ പറയേണ്ട പേരുണ്ട്. ഞാൻ അപ്പൊ പേരൊന്നും പറഞ്ഞില്ല, നിങ്ങളെ മാനിച്ചിട്ട്. ആ ഇത് വിളിയാണ്. അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും വിളിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണ്ട, വിളിക്കാൻ പാടില്ല എന്ന് അത് കേട്ടുള്ളൂ. ഇപ്പൊ പറഞ്ഞെന്താണ്? ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ, പ്രാർത്ഥിക്കണില്ല. വിളിക്കാൻ തന്നെ പാടി പറഞ്ഞാൽ പിന്നെ എല്ലാ പള്ളിയും അള്ളാഹുവിന്റെതാ. പിന്നെ അവിടെ വന്ന് ചെന്നിട്ട് മൊയ്തീൻ സെഹനിയും വലിയ കളി ലാത്തനി ഒഴിസനി ഇവരൊന്നും വിളിക്കണ്ട, ഒരു വിളി ഇവരൊന്നും പറയണ്ട, പറയാൻ ആൾക്കാരും വയ്ക്കും. അപ്പൊ ഒരൊറ്റ വിളിയാണ്ട് വിളിച്ചിട്ട് തടി വെച്ചിലാക്കാം. പണ്ട് കുറുക്കം പറഞ്ഞ മതി, ആമയെ ചുടുമ്പോ മലർത്തി ചുടണം, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മുമ്പ് തടി വെക്കുമല്ലോ. എന്നതുപോലെ ഒരു വിളിയാണ്ട് വിളിച്ചിട്ട് ഇനി ഒന്നും പറയണ്ട, ഗുരുത്തക്കെട് വിത്തിട്ടില്ലേ. എന്തിനാ പറയണേ? ഈ ഒരൊറ്റ വിളി നബിയെ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ സലാമ ചൊല്ലുന്ന അവസരത്തിൽ ലോകത്തുള്ള സകല ആൾക്കാരും കേൾക്കുന്നുണ്ട്. അല്ല, സലാം ചൊല്ലുന്നൊക്കെ നബി കേൾക്കുന്നുണ്ട്. പിന്നെ നബിന്റെ ചെടി അന്താരാഷ്ട്ര റേഡിയോ വാ, അങ്ങനെ എവിടുന്ന് സലാം ചൊല്ലിയാലും അവിടുക്ക് കേൾക്കും. റേഡിയോ അല്ല, എക്സ്ചേഞ്ച്. എവിടുന്ന് ഏത് ഭൂലോകത്ത് എവിടെ നിന്നിട്ട് സലാം ചൊല്ലിയാലും നബി കേൾക്കുന്നു. ഈ അബൂ ഹുറൈറ പഠിപ്പിച്ചു, നൈലല്ലേ ശിർക്കാണ്ട് ശരിയാവുള്ളൂ. എവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്ന സലാം ചൊല്ലിയിരുന്നാലും നബി കേൾക്കും. അത് തന്നെയാണ് അള്ളാന്റെ സ്ഥിതി. അപ്പൊ അള്ളാഹുവിനെ പോലുള്ള കേൾവി നബിക്കുണ്ട് എന്ന് സ്ഥാപിക്കലാണ് അസ്സലാമു അലൈക അയ്യുഹ നബി എന്നുള്ള സലാം ചൊല്ലൽ നമസ്കാരത്തിൽ അബൂ ഹുറൈറ വിത്തിട്ടതിന്റെ ലക്ഷ്യം. അതാണ് ശിർക്ക്, ഏറ്റവും വലിയ ശിർക്ക്. അത്തരത്തിലുള്ള സലാം നമ്മളെ പഠിപ്പിച്ചു. അസ്സലാമു അലൈക്കും എന്ന് പഠിപ്പിച്ചതോ അവിടെ ഒരു കുറ്റക്കെട്ട്. ഖുർആനിൽ 35 സ്ഥലത്ത് സലാം ചൊല്ലേണ്ട രൂപം ഇന്നതാണെന്ന് അള്ള പഠിപ്പിച്ചതാണ്. 35 സ്ഥലത്തുണ്ട്. എന്നെയൊക്കെ എല്ലാവർക്കും കാണാം. ഇപ്പൊ ഖുർആൻ പഠിക്കുന്നത് തുടങ്ങിയല്ലോ, ഇതൊക്കെ എന്റെ മുമ്പ് പറയാനും എന്റെ ഇടയിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയണേ, ഇതൊക്കെ എന്റെ മുമ്പാലും പറയാനും മുമ്പ് ഖുർആൻ നോക്കണ പനി അവിടെ ആർക്കും ഇല്ല. 1300 കൊല്ലം വരെ ഖുർആൻ പൂഴ്ച്ചു വെച്ചു, പരിഭാഷ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചു. ഒരാളും പരിഭാഷ ചെയ്യലില്ല, പരിഭാഷ ചെയ്ത് കൊടുക്കൂല, വായിക്കാൻ മുക്കില്ല, ഗ്രന്ഥല്ല, ഒന്നുമില്ല. ഇപ്പൊ 100 ചില്ലാനും ഭാഷകളിലേക്ക് ഖുർആൻ പരിഭാഷ വന്നു, എല്ലാവരും വായിച്ചു പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കാം. 35 സ്ഥലത്ത് കാണാം എങ്ങനെ സലാം ചൊല്ലാന്ന് ഖുർആനിൽ പറഞ്ഞത്. സലാം 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 എന്നല്ലാതെ, സലാം അലൈക്കും എന്നല്ലാതെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ഥലം ഖുർആനിലില്ല. രൂപം പറഞ്ഞിട്ട് 35 സ്ഥലത്തും സലാം സലാം എന്ന് അൽ എന്ന പ്രത്യയം കൂടാതെ സലാം അലൈക്കും എന്ന് മാത്രമേ പറയാൻ അള്ളാഹു പറഞ്ഞുള്ളൂ. നമ്മളിപ്പോ ചൊല്ലിപ്പുണ്ടല്ലോ, അതെ, നമ്മളിപ്പോ കുറ്റക്കാരല്ല, അബദ്ധ അറിയാതെ ചൊല്ലാണ് ചൊല്ലട്ടെ, ചൊല്ലിട്ടൊന്നുമില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്താന്ന് പഠിക്കണ്ടേ? അള്ളാഹ് നമ്മളോട് സലാം അലൈക്കും എന്ന് ചൊല്ലാൻ വേണ്ടി പറഞ്ഞടുത്ത് അസ്സലാമൂനെ ചൊല്ലാൻ പാടുള്ളൂ എന്ന് അബൂ ഹുറൈറ പഠിപ്പിച്ചത് എന്തിനെ നമ്മൾ സ്വീകരിച്ചു? അതാ ചോദ്യം. അള്ളാഹ് 35 പ്രാവശ്യം പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ കേട്ടില്ല? നമ്മൾ കേൾക്കാട്ടോ, നമുക്ക് ഖുർആൻ പരിഭാഷ ചെയ്തില്ല, പഠിപ്പിച്ചു തന്നില്ല. അപ്പൊ 1300 കൊല്ലം അബൂ ഹുറൈറയുടെ പിന്നിൽ കൂടി. ഇനി അത് പറ്റൂല, ഖുർആന്റെ പിന്നിൽ കൂടണമെന്നാ ഈ പറയണത്. ഖുർആനിൽ പറയുന്നത് സലാം അലൈക്കും എന്ന് ചൊല്ലലാണ് ഭംഗി, അതാണ് വേണ്ടത്. എന്നാ ദുരുദ്ദേശം കടത്തി കൂട്ടാൻ കഴിയില്ല. ഏതെങ്കിലും അവിടെ സലാം അവിടെ പേറ്റിച്ചു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെന്താ പറഞ്ഞത്? പിന്നെ നബിന്റെ പേരിൽ ഒരു സലാത്ത് ഇല്ല, അത് കൂടി കഴിഞ്ഞിട്ട് എന്റെ മസീദ് ചില ആദ്യം പറഞ്ഞു വിട്ടുണ്ടല്ലോ, കുരുത്തക്കട ഏതാണ്ട് പ്രധാനപ്പെട്ട ഇതിനുള്ള ഭവിഷ്യത്തുകളൊക്കെ മനസ്സിലായി. ഒരു സലാത്ത് ചിലരും കൂടി കൂട്ടത്തിലെന്ന് പറഞ്ഞേക്കാം, നമുക്ക് വലിയൊരു സലാത്ത് ഇല്ലുണ്ട്. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള 100 കോടിയിൽ 95 കോടിയും ഇപ്പൊ സലാത്തും ഉണ്ടാ ജീവിക്കുന്നത്. രണ്ടാം മാസം വന്നാൽ പിന്നെ 100 സലാത്ത്, അതിൽ ആദ്യം 10 അവസാനം 10 നടക്കെട്ട്, ഇങ്ങനെ സലാത്തോട് സലാത്ത്. പിന്നെ വേഴാഴ്ചരാവിൽ സലാത്ത് സലാത്ത് സമ്മേളനം, സലാത്ത് യോഗതൊക്കെ ഉണ്ട്. പിന്നെ സലാത്ത് ജാതി, ഇപ്പൊ എന്താ പറയാനുള്ളത്, സലാത്ത് ജാതിയാണ്. കളിയൊക്കെ ഇല്ലട്ടോ, പക്ഷെ എന്താ ഈ പറയണത് എന്ന് നമ്മളൊന്ന് നോക്കട്ടെ. എന്താണ് ഈ സലാത്ത് ജാതിയിലും സലാത്ത് സമ്മേളനത്തിലും സലാത്ത് യോഗത്തിലും നിസ്കാരത്തിലും ഒക്കെ നമ്മൾ സലാത്തിലും എന്താ പറയണത്? അള്ളാഹും അള്ളാഹുവിന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചൊല്ലുന്നു എന്നർത്ഥം വെച്ചു. നമ്മളത് കേട്ടു, ശ്രദ്ധിക്കണം. അള്ളാഹും അവന്റെ മലക്കുകളും നബിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. യായുഹന്റെ ദിനാമനു, അതുകൊണ്ട് സത്യവിശ്വാസികളെ, സല്ലു അലൈഹി നബീ വസല്ലിമു തസ്ലീമ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും നബിക്ക് സലാത്ത് ചൊല്ലണം, സലാമു ചൊല്ലണം. അപ്പൊ ആദ്യം മുതൽക്ക് ഒന്നുകൂടി അർത്ഥം വയ്ക്കാം. അള്ളാഹും അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോ എന്തായി? അള്ളാഹു ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹു സല്ലി അലാ മുഹമ്മദ്, അള്ളാഹു സല്ലി അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്നുണ്ടോ? എന്താ പോയി പറയണത്? അപ്പൊ അള്ളാഹു ചെല്ലുന്നുണ്ട് എന്ന് അർത്ഥം വെക്കാൻ പാടുണ്ടോ? അപ്പോഴാ കണ്ണു വിളിച്ചത്, അത് ശരിയാ. അള്ളാഹു സലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂലല്ലോ. ആ പറ്റൂല, ഉറപ്പിച്ചോളി, പറ്റൂല. അള്ളാഹും അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചെല്ലുന്നു എന്ന് പറയുന്നത് നുണ പറയാൻ പാടില്ല, പറയാൻ പാടില്ല, അസംബന്ധം. അപ്പൊ അള്ളാഹു അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചെയ്യുന്നു എന്നാക്കാം, കുഴപ്പമില്ല, അങ്ങനെ തന്നെ പറയണം. അള്ളാഹും അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചെയ്യുന്നു. എന്താ സലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ? റഹമത്ത് ചെയ്യുക, കരുണ ചെയ്യുക, അതാണ് സലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞത്. നബിക്ക് കരുണ ചെയ്യുക, അള്ളാഹു മലക്കുകളും അള്ളാഹുവിനനുസരിച്ച് കരുണ, അള്ളാഹു ചെയ്യും, മലക്കുകൾക്കനുസരിച്ച് കരുണ മലക്കുകളും ചെയ്യും. പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യായുഹന്നദീ നാമനോ സല്ലു അലൈഹി, നിങ്ങളും നബിക്ക് കരുണ. പിന്നെ നീ ചെല്ലണ്ട, നീ ചെല്ലണ്ട, ചെല്ലൽ പൊളിഞ്ഞി, ചെല്ലലാദ്യം പൊളിഞ്ഞി. ഇനി നിങ്ങളും നബിക്ക് കരുണ ചെയ്യണം എന്നായി. നിങ്ങളും കരുണ ചെയ്യണം, അത് കാര്യ. അള്ളാഹു മലക്കുകളും അവർക്കനുസരിച്ച് കരുണ നബിക്ക് ചെയ്യുന്നുണ്ട്. സത്യവിശ്വാസികളായ നിങ്ങൾ, നിങ്ങൾക്കനുസരിച്ച് കരുണ നബിക്ക് നിങ്ങളും ചെയ്യണം. ആരോടായി പറഞ്ഞത്? സഹാബികളോടാ പറഞ്ഞത്. എന്താ കരുണ? നബിക്ക് കരുണ ചെയ്യാനുള്ളത്, നബിനെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ നടക്കുന്നുണ്ട്, സംരക്ഷിക്കണം. നബിക്ക് ചിലപ്പോ ദാരിദ്ര്യം പട്ടിണിയൊക്കെ വരും, അപ്പൊ പോയിട്ട് സഹായിക്കണം. പൈസ ഗോതമ്പോ ബാറിലോ എന്താ അള്ളയിച്ചൊക്കെ തിന്നാൻ കൊടുത്തിട്ടേ നബിനെ പട്ടിണിയിട്ട് കൊല്ലരുത്. കൈയുള്ള ആൾക്കാർ അതാ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, അന്നബി ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം അംവാലിഹിം. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നബി അവരുടെ സ്വന്തം ശരീരത്തെക്കാളും അവരുടെ ധനത്തെക്കാളും അവരുടെ കയ്യിൽ ആദ്യം ചെയ്യണം. ശരിയാണെങ്കിൽ നബിന്റെ പിന്നെ നശിക്കാൻ പാടുള്ളൂ. അതുപോലെ പട്ടിണി എടുക്കുകയാണെങ്കിൽ ആദ്യം അവര് പട്ടിണി എടുക്കുക, നബിനെ പട്ടിണി കിടാൻ പാടില്ല. ശത്രുക്കൾ വരുമ്പോൾ നബിന്റെ അടുത്ത് ഓടിയെത്തുക, അങ്ങനെ ഓടിയെത്താത്തതിന്റെ പേരിൽ ഉഹദ് യുദ്ധത്തിൽ പല്ലുപോയി. അത്തരത്തിൽ നബിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്, നബിനെ നിങ്ങൾ സഹായിക്കണം. നബിന്റെ ദാരിദ്ര്യത്തിലും അവശതയിലും കഷ്ടപ്പാടിലും ദ്രോഹങ്ങൾ വരുന്നിടത്തൊക്കെ നിങ്ങൾ പ്രതിരോധ ശക്തി സൃഷ്ടിക്കണം, അങ്ങനെ രക്ഷിക്കണം എന്നാ പോയി പറയണത്. ഇനിപ്പോ എന്താ പറഞ്ഞത്? എല്ലാവരും കൂടി ഒന്ന് ചെല്ലുക, അതാമസല്ലി ചെല്ലിട്ട് അങ്ങോട്ട് ലോകം പരത്തിക്കാതാ. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നബി ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നബിനെ അനുഗ്രഹിക്കാനോ നബിനെ സഹായിക്കാനോ പോയി പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ ആയത്ത് വേണ്ട, ആയത്ത് കിട്ടായിട്ട് കാത്തിരിക്കല്ലേ കൂടെ ഇവിടെ ഇബാദത്ത് ചെയ്യാനെ. ആയത്ത് നമ്മളിലേക്ക് ഇപ്പൊ എങ്ങനെ ബാധകമാണ് അതിന്റെ ചോദ്യം. രാത്രു രാജ്യാമനു രാത്രു അസ്വാദം നബി. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദം നബിന്റെ ശബ്ദത്തെക്കാൾ പൊക്കി പൊങ്ങിപ്പോവരുത്. നിങ്ങളുടെ ശബ്ദം നബിന്റെ ശബ്ദത്തെക്കാൾ പൊക്കി സംസാരിക്കരുത് എന്ന് പറഞ്ഞു. നമ്മളിപ്പോ എങ്ങനെ ആയത്ത് നടപ്പിലാക്കുക? നബിന്നില്ല, നബിക്ക് ശബ്ദമില്ല. അപ്പൊ അത് നബിയുള്ള കാലത്ത് പറയുന്ന ശിക്ഷണങ്ങളല്ലേ? നമ്മളിപ്പോ എന്താ കാണിക്കാൻ കഴിയാട്ടുണ്ട്? നമ്മളോട് പറഞ്ഞ പണി ചെയ്യുക, ചെയ്യാൻ പറ്റാത്ത പണി, സാധ്യമല്ലാത്ത പണി ചെയ്യണ്ട. നബിയോ സംസാരിക്കുമ്പോൾ അച്ചടക്കം വേണം എന്ന് പറഞ്ഞാൽ നബി ഉള്ളുമ്പോഴാണ്. നബിയുള്ള സമയത്തേ സാധിക്കുള്ളൂ. നബിയുള്ള അവസരത്തിൽ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നബിയുള്ള കാലത്തേ സാധിക്കുള്ളൂ. പിന്നെ അതിന്റെ ശേഷം നമ്മളൊന്നും ചെയ്യാനില്ല, നമ്മളൊന്നും ചെയ്യാനില്ല, ആ കാലത്തെ പങ്കെടുക്കുള്ളൂ. അങ്ങനെ നബിയുള്ള സമയത്ത് ഇന്നടത്ത് പോകണം, യുദ്ധത്തിന് വേണ്ടി സമ്മതം ചോദിച്ചാൽ നമ്മൾ കൊടുക്കരുത്. നബിയോട് പറഞ്ഞാണ്, നമ്മളിപ്പോ ആരോട് നബിയോട് പോയിട്ട് സമ്മതം ചോദിക്കണം? നമ്മൾക്ക് യുദ്ധത്തിന് പോണോ പോണോ സമ്മതം ചോദിക്കാൻ നബി അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നബിയുടെ കാലഘട്ടത്തിലേക്ക് ബാധകാട്ടുന്ന ചില ശിക്ഷണങ്ങളും ചില നിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ സലാത്തും സലാമും. ഏത് സലാമല്ല, സല്ലിമോ തസ്ലീമാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങളെല്ലാവരും നബിക്ക് കാരുണ്യം കരുണ ചെയ്യണമെന്ന് പറഞ്ഞ ദിവസം സല്ലിമോ തസ്ലീമ, നിങ്ങൾ എല്ലാവരും നബിക്ക് തസ്ലീമും ചെയ്യണം. ചെല്ലലവിടെ നിൽക്കട്ടെ, വെറും ചെല്ലിട്ട് തടി അടിച്ചിലാക്കി, നയ പൈസന്റെ ചെലവില്ല, ഒക്കെ ചെല്ലി തീർക്കാം, നയ പൈസന്റെ ചെലവില്ല. തെസ്ലീമു എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി സർവസമ്മതത്തോടുകൂടി നബിയുടെ വിധി. സല്ലിമോ തസ്ലീമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സല്ലമ സലാമൻ എന്നും സല്ലമ തസ്ലീമൻ. അതൊക്കെ പഠിക്കട്ടെ, പോയിട്ട് പഠിക്കട്ടെ. സല്ലമ സലാമൻ എന്ന് പറഞ്ഞാൽ സലാജില്ല എന്നർത്ഥം. സല്ലമ തസ്ലീമൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് സമ്മതിച്ചു കൊടുക്കാന്ന്, നിർദ്ദേശങ്ങൾ കൽപ്പനകൾ ഉത്തരവുകൾ അംഗീകരിച്ചു കൊടുക്കുക, നബിന്റെ എല്ലാ ഉത്തരവുകളും അംഗീകരിക്കാനാണ്. അപ്പൊ നബി നബിയായിട്ട് ഇവിടെ വിചാരണമായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ നബി എന്ത് വിധി പറഞ്ഞോ അതൊക്കെ അംഗീകരിച്ചോളണം. നീ കൊണ്ടുവരണം നാളെ രണ്ടു കുതിര, ഒരു യുദ്ധത്തിന് പോകാനാണ്, രണ്ടു കുതിര നീ, മറ്റോ നാല് കുതിര അപ്പടി സ്വീകരിച്ചോളണം, മറ്റോ 20 ദീനാറ് കൊണ്ടുവന്നോളണം. ഇതാണ് നബിന്റെ ഉത്തരവുകൾ, അതൊന്നും കുറാനുണ്ടാവില്ല. അപ്പൊ നബിന്റെ ഉത്തരവുകൾ എന്ത്? സക്കാത്തിന്റെ വിഷയത്തിൽ ഇത്ര പറഞ്ഞ നീ ഇവിടെ കൊണ്ടുവരണം, ഇത്ര കാരെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരം പ്രതി സ്വീകരിച്ചോണം. അതാണ് സല്ലിമൂത്ത് സലീമ എന്ന് പറഞ്ഞത്. ജിഹാദിന് വേണ്ടിയിട്ടോ സക്കാത്തിന്റെ വിഷയത്തിലേക്കോ മറ്റ് എന്തെങ്കിലും പണ്ടിലേക്കോ നബി അവസരം സഹായിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് അക്ഷരം പ്രതി സ്വീകരിച്ചോളന്ന സല്ലിമൂത്ത് സലീമ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതോ അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്ന് ഖിയാമത്തുനാള് വരെ നബിക്ക് സലാം ചൊല്ലാനാ പറഞ്ഞത്. അതെന്ന് എടോ നബി എന്ന് പറഞ്ഞു. ഇതിലേ നമ്മൾ പഠിച്ചത് ഖുർആൻ പറഞ്ഞതെന്ത്, നമ്മൾ ചെയ്യുന്നതെന്ത്? ഇതൊക്കെ ലോക പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നുമല്ല, ലോക പ്രശ്നം. എവിടുന്ന് പഠിച്ചു വരും ഖുർആൻ? ഞാൻ പഠിച്ചത് തെറ്റാണെന്നായിരിക്കും പറയാം, ആയിക്കോട്ടെ. ഞാൻ ഈ പറയുന്ന അറബി സാഹിത്യത്തിന്റെ വ്യാഖ്യാനം അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 10 കൊലകൊമ്പന്മാരെ വിളിച്ചത്. ഈ 10 കൊലകൊമ്പന്മാരെ വിളിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്തരത്തിൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് പറയുന്ന, മുസ്ലിങ്ങളെ കൊണ്ട് സമ്മാനത്തിൽ ജയിപ്പിക്കുന്ന, അനാചാരങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഈ പണി അവസാനിപ്പിക്കണം എന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഇവരെ ഇവിടെ രണ്ടാമത് പ്രവേശിച്ചിട്ട് ഇവരെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട് 5-10 കൊല്ലായി വരുന്നില്ല, ഒരൊറ്റൊന്ന് വരുന്നില്ല. എന്താ കാരണം? സലാത്തിന്റെ അർത്ഥം പറഞ്ഞാൽ നിന്ന് വിയർത്തു. എന്താ സലാത്തിന്റെ അർത്ഥം? അള്ളാഹു നമ്മളോട് പറഞ്ഞു സലാത്തില്ല പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളും സലാത്തും സലാമും ചൊല്ലിക്കാളി എന്ന് നമ്മളോട് പറഞ്ഞു എന്ന അർത്ഥം വെച്ച് ആയിക്കോട്ടെ. എന്നാ ചെയ്യല് പോയിട്ട് ചെയ്യാൻ ചെല്ലൽ തന്നെ ആക്കാം. ചെയ്യല് വേണ്ടെന്ന് വെച്ചു ചെയ്യാനപ്പ അള്ളാഹ് പറഞ്ഞു, അത് നമ്മൾ ചെല്ലലാക്കി. എന്നിട്ടിപ്പോ നമ്മളെന്താ ചെയ്യുന്നത്? സൊല്ലു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സലാത്ത് ചെല്ല എന്നാണെന്ന് അർത്ഥം വെച്ചതിന് ശേഷം, അതുപോലെ സെല്ലിമൂന്ന് പറഞ്ഞതിന്റെ അർത്ഥം സലാം ചെല്ല എന്നാണെന്നും അർത്ഥം പറഞ്ഞതിന്റെ ശേഷം ഇപ്പൊ നമ്മളെന്താ ചെയ്യണത്? എല്ലാവരും കൂടി നിൽക്കാറത്തിലും ഇറക്കുമ്പോഴും ആദ്യം അവസാനം ബാലിന് ഇരുന്നാലും ഒക്കെ എല്ലാവരും പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹുമ്മ സല്ലി വസല്ലിം, അല്ലാഹുവേ ഇജ്ജി സലാത്തു സലാമു ചൊല്ലിക്കളേൻ. ഇത് പറയാൻ പാടില്ല. ഇത് അല്ലാ നമ്മളോട് സലാത്തു സലാമു ചെല്ലാൻ പറഞ്ഞെന്ന് സമ്മതിച്ചത് വെച്ചാണത്. എല്ലാരാണ് അള്ളാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി അള്ളാരോട് പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹുമ്മ സല്ലി വസല്ലിം, അള്ളാഹുവേ ഇജ്ജി സലാത്തു സലാമു ചൊല്ലിക്കളേൻ. അങ്ങോട്ട് ചെല്ലണ്ട താമസമുള്ളൂ. മെസറിലേക്ക് അങ്ങനെ വിടൂല, അങ്ങനെ വിടൂല, വിടോ വിടോ. ആ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടെടുത്തോ, അല്ലെ പീടിയ പോയിട്ട് മകനോട് പറയാം, പീടിയ പോയിട്ടോ എനിക്ക് മരുന്ന് വേണം, രണ്ട് കുളിക്കൊണ്ട് വാങ്ങിക്കൊണ്ടെന്നോ, പോയി വാങ്ങിക്കൊണ്ടെന്നോ. ഉപ്പാനോട് ഉപ്പ മകനോട് പറഞ്ഞു പീടിയ പോയിട്ട് രണ്ട് കുളിക്കൊണ്ട് വാങ്ങിക്കൊണ്ടെന്നോ, നിങ്ങൾ പോയിട്ട് വാങ്ങിക്കൊണ്ടെന്നോ. എടോ ആ കാറൊന്ന് അങ്ങോട്ട് ആ കാറൊന്ന് കഴിക്കാം, ഇങ്ങോട്ട് പോയിട്ട് കഴിക്കോ.
എന്താ പറഞ്ഞു? ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ, കൊണ്ടെടുത്തോ. ഇതൊക്കെ എന്താണ് ഇങ്ങോട്ട് പറഞ്ഞതെങ്കിൽ അത് തന്നെ ഉമ്മാനോട് ഉപ്പാനോട് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനോട് അത് തന്നെ അങ്ങോട്ടും പറഞ്ഞാൽ ആ ഭാഗം ഒന്ന് ശരിയാക്കടോ, അത് ശരിയാക്കിക്കോ, കലക്ടറോട് പറയാം കിളർക്ക് എന്നാ. അതിൽ ഇത് അവളെയാണ്, കലക്ടറും മന്ത്രിയൊന്നും അല്ല, അവളെയാണ് നമ്മളോട് പറഞ്ഞത്. പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു. നിങ്ങൾ എല്ലാവരും സലാത്തു സലാം ചൊല്ലി കൂടി നല്ല പറഞ്ഞിരിക്കണം. ശരി ശരി, നിങ്ങൾ എന്താ ചെയ്യണത്? അള്ളാഹുമ്മ സല്ലി, അള്ളാഹു വെച്ച് സലാത്തു സലാം ചൊല്ലിക്കാണെ. ഇത് പറയാൻ പാടില്ല. ഇത് ചില്ലറൊന്നുമല്ല, നമ്മളെ കഴുതകളാക്കാൻ തുടങ്ങിയിട്ട് 1300 കൊല്ലായി, 1350 കൊല്ലായി നമ്മളെ കഴുതകളാക്കാൻ തുടങ്ങിയിട്ട്. ഈ കഴുതത്തര ഇനി നിലനിർത്താൻ പറ്റില്ല, നിലനിർത്താൻ പറ്റില്ല. മൗലായ സല്ലി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പണി കൊടുക്കണ കേട്ടാൽ മൗലായ സല്ലിയിൽ എന്താ പറയണമെന്ന് അറിയോ? മൗലായ സല്ലി വസല്ലിൻ ദായിമൻ. നമുക്ക് അത് കേൾക്കാത്തവരാറുണ്ടാവല്ലോ, പഠിക്കാത്തവരുണ്ടാവല്ലോ. എന്തായാലും പറയണത് മൗലായ സല്ലി വസല്ലിൻ ദായിമൻ അബദ. എന്റെ നാഥ, എന്റെ നാഥ, എന്റെ കർത്താവേ, ഞങ്ങളോട് സലാത്തും സലാമും എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് പറയാണ്, എന്റെ കർത്താവേ, സല്ലി വസല്ലിൻ ദായിമൻ അബദ, നീ സലാത്തും സലാമും അങ്ങനെ ഇടമുറിയാതെ കാലാകാലം ചൊല്ലി കൊണ്ടിരുന്നോ? ഒരു പണിക്കും പോണ്ടെ അല്ലേ? ഇതെന്നെ ചെയ്യണത്? വേറെ ഒരു പണിക്ക് ഇനി പറഞ്ഞാക്ക് പോകാൻ നിർത്തില്ല. അതോ നമ്മളോട് സലാത്തും സലാമും ചെല്ലാൻ പറഞ്ഞതാ കേസ്. ഇപ്പൊ നമ്മള് രാത്രിയും പാതിർക്കും ഒക്കെ വിളിച്ചു പറയാ, അള്ളാഹുവേ മൗലായ സല്ലി വസല്ലിൻ ദായിമൻ അബദ, കാലാകാലം എനിക്ക് അവിടെ ഇരുന്ന് ചൊല്ലിക്കോ. അല്ല ഇതിന്റെ അർത്ഥം എന്ന് ഒരുത്തം പറയട്ടെ, ഇതിപ്പോ ചേരുനൂറും മൗലവി ബഡായി കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും എനിക്കൂടെ നടക്കാൻ പറ്റുമോ? പറ്റൂല. ഈ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല എന്ന് ഒരുത്തം പറയട്ടെ, ഉറക്കൂല പറയാം. മൗലായ സല്ലിബ സല്ലിന്റെ അർത്ഥം അതാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെല്ലിച്ചിട്ട് 1300 കൊല്ലം ചെല്ലിപ്പിച്ചത് പോരാ, ഇനിയും ചെല്ലിപ്പിക്കണമെന്ന്. അത് നടക്കൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അതാണ്. ഇത്ര കാലം നമ്മളെ വിട്ടിയാക്കി, ഇത്ര കാലം നമ്മളെ കൈതകളാക്കി, ഇത്ര കാലം അവർ പറഞ്ഞതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ഇനി വിഷയാക്കാൻ സമ്മതിക്കൂല. നിങ്ങളവരല്ലോ, ഇന്നടക്കം ആറു കുറകാലം പോലായിട്ട് നടന്നില്ലേ? ഇത് നമ്മള് ചെറുപ്പത്തിന് വേലയാക്കാൻ പോകുമ്പോഴേ ഐ അവിടെ കാര്യമായിട്ട് മൗലായ ചെല്ലാനാണ് ഉറക്കം തെളിയാനും മൊയ്തിയർക്ക് ഒരു ആശ്വാസം കിട്ടാനും കൂലി കിട്ടാനും രണ്ടു മൂന്ന് കാര്യം. കൂലി കാര്യമായിട്ട് കൂലി കിട്ടാണല്ലോ, കൂലി കിട്ടാൻ വേണ്ടി കണ്ടുപിടിച്ച വിദ്യയപ്പത് അള്ളാഹ്ക്ക് പണിയേൽപ്പിക്കാൻ. അള്ള ഇങ്ങോട്ടൊരു ചെറിയ പണി ഏൽപ്പിച്ചിട്ടുള്ളൂ, അതിന് അള്ളാഹ്ക്ക് കാലാകാലം പണി കൊടുക്കാം. ഇതാ കൂടെ ചെയ്യുന്നത്. ഇങ്ങനത്തെ ധിക്കാരം, ഇത്തരത്തിലുള്ള തമ്മാടിത്തരം, ഇത്തരത്തിലുള്ള കൈതത്തരങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചിട്ട് അബൂ ഹുറൈറ പഠിപ്പിച്ചിട്ട് കാലം കുറായി. ഈ മൗലായ സല്ലി പഠിപ്പിച്ച അബൂ ഹുറൈറ അല്ല, ഭൂസോരി എന്ന് പറഞ്ഞിട്ട് ചെങ്ങായി, ആ ചെങ്ങായി ഭൂസോരി ഇമാമാണത്ര. ഇമാമാണെങ്കിൽ മൗലായ സല്ലിവ സല്ലി എന്ന് പറഞ്ഞുകൊടുത്ത് യാറബി സല്ലിവ സല്ലി എന്ന് പറഞ്ഞൂടെ, ക്ലാസ് ഒക്കായുണ്ടോ, അതിന്റെ സ്വരം ഒക്കായുണ്ടോ? യാറബി എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള പ്രയോഗമായി, മൗലായ എന്ന് പറഞ്ഞാൽ ഏത് ഖുർആനിലുള്ളത്? മൗലായ എന്ന് പണിച്ചിടും. ഖുർആൻ ഒരൊറ്റ സ്ഥലത്തില്ല മൗലായ. അപ്പൊ അയാൾക്ക് ഖുർആനും കണ്ടുകൂടാ? ഖുർആൻ കാണാൻ പാടി, ഖുർആന്റെ വിരോധികളല്ലേ അതൊക്കെ ഉണ്ടാക്കുള്ളൂ. ഹുസൂരി ഇമാം എന്ന് പറഞ്ഞാൽ പോരാ, എന്തെല്ലാം ശിർക്കണ്ടേ? എന്തെല്ലാം ശിർക്ക് നബിന്റെ പേര് ഉണ്ടാക്കി തീർത്തു? ഈ മുസ്ലിമികൾ ഏതെല്ലാം മുസ്ലിങ്ങളാക്കി തീർത്തു? അങ്ങനെ കാണാം. ഏതെങ്കിലും ആവട്ടെ, വളരെ കാലം നമ്മളിവിടെ പുനോത്തോതാൻ പാടുണ്ടോ, അതുപോലെ ദിക്റെല്ലാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ളത്, അതൊക്കെ പോയിട്ട് നമ്മളുടെ സംസ്കാരത്തിന്റെ ഫെറുകളുടെ കൂട്ടത്തിൽ എന്തൊക്കെ അബദ്ധങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താ ഇഷ്ടംപോലെ ബുക്ക് ഓരോ വിഷയത്തെ പറ്റി, സലാത്തിനെ പറ്റി സ്വന്തം ബുക്ക് ഇറക്കി, സ്വന്തം ഒരു ബുക്ക് ഇറക്കി, 10-50 പേജിലായിട്ട് ഒരു ബുക്കതാ. ഈ വക അസംബന്ധങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാര്, അള്ളാഹു പറഞ്ഞതാ എന്ത് എന്ന് വിവരിക്കുന്ന ബുക്കുകൾ 13-12 ഇത് അച്ചടിച്ചു വെച്ചിരിക്കണം. ഇതൊക്കെ ഈ പുരോഹിതന്മാർക്ക് വെല്ലുവിളിക്കാനും ക്ഷണിക്കാനും വിമർശിക്കാനും വേണ്ടി അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കാം. മിണ്ടുന്നില്ല, മറുപടി എഴുതുന്നില്ല, മറുപടി ഇത് തന്നെ പിൻവലിക്കാം. ഏതായിരുന്നാലും ബാക്കി വിഷയങ്ങൾ 2.5 മണിക്ക് ശേഷം, ഏതാണ്ട് രണ്ടോ 2.5 ആയിക്കോട്ടെ, കുറച്ച് സമയം നീണ്ടുണ്ട്. അതെ, ഇവിടെ പ്രബന്ധങ്ങൾ പ്രസംഗിക്കാൻ ഞാനിപ്പോ ഇങ്ങനെ ഈ വിഷയം ഞാൻ പ്രത്യേകം ഉത്തരവാദപ്പെട്ട വിഷയം ആയതുകൊണ്ട് ഞാൻ തന്നെ പറയാണ്ട് പ്രസംഗിച്ച് പോയതാണ്. ഇനിയും ഞാൻ പ്രസംഗിക്കേണ്ട വിഷയങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പ്രാസികന്മാരായിട്ട് രണ്ടുപേരും ഇവിടെ നമ്മളുടെ ഈ ആദർശത്തോട് യോജിക്കുന്ന, വിശ്വാസമുള്ള, പ്രസംഗിക്കാൻ അറിയുന്ന ഒരാൾ പ്രബന്ധം, ഒരാൾ പ്രസംഗം ആയിട്ട് രണ്ടുപേരും കൂടി ഇവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമ്മേളനത്തിൽ ഇനി വരാനിരിക്കുന്നുണ്ട്. അവർ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, പ്രബന്ധം വായിക്കാൻ പോകുന്നുണ്ട്. പോരാത്ത വിഷയങ്ങളൊക്കെ അവസാനമായിട്ട് എനിക്ക് പറഞ്ഞു തീർക്കേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് 2.5 മണിക്ക് കൃത്യം എല്ലാവരും ഭക്ഷണം പിന്നെ ചായ എന്തൊക്കെ കഴിച്ചിട്ട് ദുഹറിപ്പത്തിൽ നിൽക്കിരിക്കുന്ന നിർബന്ധമുള്ള ആൾക്കാർ അതും കഴിച്ചു വന്നോട്ടെ. ഏതായിരുന്നാലും 2.5 മുതൽക്ക് പിന്നെ ഒരു 4.5 വരെ നമ്മൾക്ക് 2-ാമത്തെ സമ്മേളനം ചേരാമെന്നുള്ള അറിയിപ്പോടു കൂടി തൽക്കാലം ഈ യോഗം പിരിച്ചുവിടുന്നു. അസ്സലാമു അലൈക്കും.
പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ നോട്ടീസിൽ മതപണ്ഡിതന്മാർക്ക് വെച്ച ക്ഷണക്കത്തിൽ
നമസ്കാരത്തെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളും അകറ്റുക എന്നതാണല്ലോ ഈ സമ്മേളനത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം ഇങ്ങനെ എത്ര നമസ്കാരമുണ്ട്, അതിന്റെ ക്രമവും രൂപവും എന്ത് എന്ന് പഠിക്കാനായിട്ട് തയ്യാറെടുത്ത് വന്നവരാണ് നമ്മളെല്ലാവരും എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. മുമ്പ് പഠിച്ചു വെച്ചത് പൊളിച്ചെഴുതാതെ കഴിയുകയില്ല എന്നത് ഒരു തീർത്ഥ സത്യമാണ്, സാധ്യമല്ല. നിലവിലുള്ള നമസ്കാര കണക്ക് പ്രകാരം നമസ്കരിക്കുന്നതിനേക്കാൾ ഭേദം നമസ്കരിക്കാതിരിക്കണം. അത്രധികം അപകടങ്ങൾ നിലവിലുള്ള നമസ്കാര കണക്കിലുണ്ട് എന്നുള്ളത് കുറച്ച് നമ്മൾ വിവരിച്ചു വരും. ഇനിയും വിവരിക്കാനുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കുക, അള്ളാഹുവിനോട് ധിക്കാരം പറയുക, നബിയെ അവഹേളിക്കുക, ഈസാ നബിനെ തെറി പറയുക, പോരെ. ഇത്രയായാൽ തന്നെ ഒരാരാധന വടക്കാവാൻ ഇനി എന്ത് വേണം? ശിർക്കപരമായ പ്രയോഗം പോലും നിത്യ നമസ്കാരത്തിൽ നമ്മൾ അഞ്ചു നേരം മൂന്ന് നേരം പറഞ്ഞെടുത്ത് അത് അഞ്ചു നേരമാക്കിയിട്ട് വീണ്ടും സുന്നത്തുകൾ പത്തിരട്ടി വർദ്ധിപ്പിച്ചിട്ട് അതിലൊക്കെ ശിർക്കപരമായ ഒരു പ്രയോഗം നിലനിർത്തുക എന്നത് തന്നെ പോരെ ഈ നമസ്കാരത്തിന്റെ ചാപല്യം മനസ്സിലാക്കാൻ. അപ്പൊ ഈ പഠിപ്പിക്കപ്പെട്ട നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇവിടെ മുജാഹിദാവട്ടെ, ജമാഅത്താവട്ടെ, സമസ്തയാവട്ടെ, നാല് മദ്ഹബാവട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് എന്തെല്ലാം പാഠപദ്ധതികളുണ്ടോ, ഏതെല്ലാം നിയമബുക്കുകളുണ്ടോ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ടോ, അതിലൊക്കെ കാണപ്പെടുന്ന അപകടകരമായ ഓരോരോ തകരാറുകളാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. ഇതെല്ലാത്തിലുമുണ്ട്, എല്ലാ മദ്ഹബിലുമുണ്ട്, താരതമ്യേന കുറച്ച് വ്യത്യസ്തങ്ങളുണ്ടെന്ന് മാത്രം. ഉദാഹരണമായി ഹനഫി മദ്ഹബുകാർക്ക് അത്തഹിയാത്ത് മുഴുവൻ, നമ്മളിപ്പോൾ ചൊല്ലി വരുന്ന അത്തഹിയാത്ത് മുഴുവൻ മസ്ജിദ് ദജ്ജാൽ അടക്കം ഹനഫികൾക്കില്ല. ഷിയാക്കൾക്ക് ഈ അത്തഹിയാത്ത് അവരുടെ അത്തഹിയാത്ത് ഒന്ന് വേറെ. ഷാഫി, ഹംബലി, മാലിക്കി എന്നീ മൂന്ന് മദ്ഹബുകളിലും അത്തഹിയാത്തിന്റെ കാര്യത്തിൽ ചില്ലറ ചില്ലറ മാറ്റങ്ങൾ. അതിന്റെ നിയമത്തെ സംബന്ധിച്ച് തന്നെ ഹനഫി മദ്ഹബിലും മാലിക് മദ്ഹബിലും പറയുന്നത് അത്തഹിയാത്ത് സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. നമ്മൾ പഠിച്ചത് അത് ഫറളാണെന്ന്, നിസ്കാരം തന്നെ ഫറളാണെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അത്തഹിയാത്തിൽ നാല് ഫറളുണ്ട് എന്നപ്പ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫറളല്ല, അത്തഹിയാത്തിൽ നാല് ഫറള്, സലാത്തിൽ ഫറള്, സലാത്തിൽ ഒരു ഫറള്, അത്തഹിയാത്ത് ഹൗദിൽ വേറൊരു ഫറള്, ഇതൊക്കെ ഫറളാണ്. നിസ്കാരം തന്നെ ഫറള് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഖുർആൻ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ പഠിപ്പിക്കുന്നത്. അത് വെറുതെ വിടുന്നില്ല, നമ്മൾക്കാർക്കും ബാധകളല്ല അല്ല ഈ പറയുന്നത്. പുരോഹിതന്മാരെ അവരെ നിർത്തി ചോദ്യം ചെയ്ത് ഈ വക ഖുർആനിക സത്യങ്ങൾ സമ്മതിക്കോ ഇല്ലേന്ന് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം. അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അവർ ഫർളാ നമസ്കാരം ഉണ്ടാക്കലുണ്ടെങ്കിൽ പ്രകാരം ഇവിടെ നമസ്കാരം ഫർളാക്കിയത് ആരാ ഫർളാക്കിയത്? അല്ല ഫർളാക്കിയോ? ഹംസീന സലാത്തൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗം കാണാം, അതെവിടെ? ഖുർആനിലില്ല. അത് ബുഖാരിയിലും മുസ്ലിമിലുള്ള പ്രയോഗം. ഫുറുദത്തി സലാത്ത് ഹംസീന സലാത്തൻ, ഫുറുദത്തി സലാത്ത് നിസ്കാരങ്ങൾ ഒട്ടാകെ ഫറളാക്കി 50 നിസ്കാരങ്ങളായിട്ട് ഫറളാക്കിയതാണ്. അപ്പൊ അഞ്ചുമെന്നും പോയി 50 50 ഫറളാക്കി. ഫറളാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ കുറച്ച് പറഞ്ഞു, അതിന്റെ ബാക്കി ശ്രദ്ധിക്കാം. ഫറളാക്കുക എന്ന് പറഞ്ഞാൽ ഫറള് തെറ്റിച്ചാൽ നരകശിക്ഷ, ഗൗരവമായ ശിക്ഷ. അല്ല വിടൂല, ഫറദ് ഒഴിവാക്കുന്നത് മഹാവൈപത്യമാണ്. വുജൂബ് എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ 70 ഡിഗ്രി മേലെയാണ് ഫറദ്. ഉദാഹരണമായിട്ട് നമസ്കാരത്തിന്റെ നോമ്പിന്റെ ഹജ്ജിനൊക്കെ എത്ര ഫറദ് പറഞ്ഞിട്ടുള്ളത്? നമസ്കാരം, ഹജ്ജ്, നോമ്പ്, അതിനൊക്കെ ഖുർആൻ പ്രതിഫലം പറഞ്ഞിട്ടുള്ളത് എത്ര? 12. ഒരു നല്ല കർമ്മം ചെയ്താൽ അതിന് 12 കൂലിയാണ്. കർമ്മങ്ങളായിട്ട്, കർമാനുഷ്ഠാനങ്ങളായിട്ട് സൽക്കർമ്മം ചെയ്താൽ 12 കൂലിയ. അത് ഏതൊക്കെ പെട്ടു? നമസ്കാരം പെട്ടു, നോമ്പ് പെട്ടു, ഹജ്ജ് പെട്ടു, ഇതൊക്കെ പുണ്യകർമ്മങ്ങളായിട്ട് നമ്മൾ എണ്ണുന്നതാണ്. അതിന് 12 കൂലി ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞു. ഈ 12 കൂലിയാണ് നമസ്കാരത്തിന് എന്നുള്ള കാര്യം ബുഖാരി മുസ്ലിം അടക്കം മിഹ്റാജിന്റെ രാത്രിയിൽ പോയിട്ട് നബിയാണ്ട് പോയ അന്ന് പോലും തീരുമാനിച്ച കാര്യമാണെന്നാണ് പറഞ്ഞത്. പത്തിരട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉസ്കാരത്തിന് ഒരു ഉസ്കാരത്തിന് പത്തിരട്ടി പ്രതിഫലം. അത് മിഹ്റാജിന്റെ രാത്രി പോയിട്ട് അള്ളാഹുവിനോ അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞ ഹദീസിൽ പോലും നമസ്കാരത്തിന് പത്തിരട്ടിയെ കൂലിയുള്ളൂ അതിലറിയില്ല എന്ന് അള്ളാഹു വിളിച്ചു പറഞ്ഞിരിക്കണമെന്നാണ്. ഇനി മറക്കാൻ പാടില്ല. നേരിട്ട് പറഞ്ഞതിന്റെ പുറമെ ഒന്ന് വിളിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞു. ആറാനാകാശത്തേക്ക് നബി മടങ്ങി വന്നപ്പോ അവിടുന്ന് ഒരു വിളിയാളം കേട്ടു എന്നാ അങ്ങനെ പറയാം. വിളിയാളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അവിടുന്ന് ഏഴാകാശത്ത് കേൾക്കാല്ലോ. അപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞു നമസ്കാരം വെച്ചിട്ട് അതിന്റെ പ്രതിഫലം 50. അപ്പൊ എത്ര? 1:10. 1:10 ആ കള്ള ഹദീസിൽ പോലും 11 പറയാൻ അവർക്ക് തോന്നിയില്ല. അപ്പൊ ഉറച്ച കാര്യ നോണയും നേരും സത്യവും ഒക്കെ കൂടി കൂട്ടിക്കുഴച്ചാലും ഒന്നിക്ക് 10 11 കിട്ടൂല നമസ്കാരത്തിന്. അപ്പൊ നമസ്കാരത്തിന് 10 കൂലി ഉള്ളൂ എന്നുള്ളത് മിഹ്റാജിന്റെ ഹദീസുകാരും സമ്മതിച്ചതാണ്. ഖുർആൻ ആദ്യമേ പ്രഖ്യാപിച്ചതാണ്. അപ്പൊ അത് ഉറച്ചു. നമസ്കാരത്തിന് നോമ്പിനും ഹജ്ജിനൊക്കെ 10 സക്കാത്തിനോ ഫർളാക്കപ്പെട്ട സക്കാത്ത് അതിവിടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫർളാക്കപ്പെട്ട അതിനെത്ര കൂലി? അതിന് 1:700. 1:10 1:700. നിസ്കാരം നിർബന്ധാണ്, സക്കാത്തും നിർബന്ധാണ്. പക്ഷെ നിസ്കാരത്തിന് 10 കൂലി, സക്കാത്തിന് 700 സ്റ്റാർട്ടിംഗ് ആണ്. 700 നിന്ന് തുടങ്ങിയ അത് മിനിമമാണ്. 700 പിന്നെ 7000 700,000 ഒക്കെ ആവാം. അത് സക്കാത്തിന്റെ സന്ദർഭം പോലെ ഇരിക്കും, ആവശ്യം പോലെ ഇരിക്കും. വളരെ പ്രയാസപ്പെട്ട ഒരു കക്ഷി ജീവൻ നഷ്ടപ്പെടാൻ പോവാണ്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, 100-300 വേണം, കാർ വിളിക്കണം 500-1000 വേണം. ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുമ്പോൾ ഒറ്റ മനുഷ്യന് പൈസ കൈയിലേക്ക് എടുത്തിട്ട് കിട്ടാനുമില്ല. ഒരാള് സക്കാത്ത് കൊടുക്കേണ്ട പൈസ തന്നെ അല്ലേ സക്കാത്ത് കണക്കൂട്ടാന്നപ്പോ ഇടയില്ല. 1000 എടുത്താണ്ട് കൊടുത്തു, അവനെ കൊണ്ട് രക്ഷപ്പെടുത്തുന്നു പറയട്ടെ. ഇതിന് എത്ര കൂലി? ഒരു ജീവൻ രക്ഷപ്പെടുത്തി കൂലിയ. അതിവിടെ 700-800-1000 ഒതുങ്ങൂല. അതാണ് അള്ളാഹു വാസിയുണ്ടരി. അള്ളാഹു ഉദ്ദേശിച്ച ആൾക്കാർക്ക് വെറുതെ അങ്ങോട്ട് ഉദ്ദേശിക്കലല്ല. അള്ളാഹു ഖുർആനിൽ പലയിടത്തും കാണേ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അങ്ങനെ ചെയ്യും, അള്ളാഹു ഉദ്ദേശിച്ചവരെ നേരാക്കും, അള്ളാഹു ഉദ്ദേശിച്ചവരെ വടക്കാക്കും എന്നൊക്കെ ഇങ്ങനെ കാണാൻ. ഖുർആൻ പരിഭാഷ വായിക്കുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണുണ്ടോ ഇതെന്തൊരു ധോനിയാ സാഹിബ്? പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചവരെ നന്നാക്കുക, ഉദ്ദേശിക്കാത്തവരെ വടക്കാക്ക. അല്ല, ചില ആൾക്കാരെ വടക്കാക്കണം എന്ന് ഉദ്ദേശിക്കപ്പോ വടക്കാക്ക. ഇങ്ങനെ ഈ അള്ളാഹു ഇങ്ങനെ തോന്നിമാരി ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ ഈ കാണുന്നത്. ഇതിനൊരു വ്യവസ്ഥ ഒന്നും ചെയ്യുന്നു തോന്നിപ്പോ പരിഭാഷ വായിക്കുമ്പോഴേ. പരിഭാഷയിൽ അതൊന്ന് വ്യക്താക്കണ്ടേ? ഇൻഷാ ഒരു പരിഭാഷ തയ്യാറാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ആലോചിച്ച് വരുന്നുണ്ട്, കുറച്ചൊക്കെ ഈ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഖുർആന്റെ അടിസ്ഥാനത്തിൽ അബൂ ഹുറൈറയിൽ മറ്റു സ്വാധീനമില്ലാത്ത രൂപത്തിലുള്ള ഒരു ശുദ്ധ പരിഭാഷ ഖുർആൻ ആകപ്പാട് സമഗ്രമായി പരിശോധിച്ചിട്ടുള്ള ഒരു പരിഭാഷ. അതായത് ഖുർആന്റെ ഒരു പദത്തിന് അർത്ഥം പറയുമ്പോഴേ വേറെ സ്ഥലം നോക്കണം, അവിടുന്ന് കിട്ടുന്നതിന് വേറെ സ്ഥലം നോക്കണം. അങ്ങനെ 30 ഒരു പദം പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ 60 പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ 108 പറഞ്ഞിട്ടുണ്ടോ, ആ സ്ഥലം ഒട്ടാകെ നോക്കിയിട്ടാണ് ഖുർആനിലെ പദത്തിന്റെ അർത്ഥം തീരുമാനിക്കാം. അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം ഇവിടെ കിട്ടാനില്ല. അത് നമ്മളെ കൊണ്ട് ഉണ്ടാവണം, അതിന് നമ്മളുടെ ശ്രമം നമ്മൾ നടത്തണം. സാധാരണ തയ്യാറെടുപ്പുണ്ട്, ആവുന്നിടത്തോളം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇവിടെ ഇപ്പൊ പറഞ്ഞെന്താ, ഈ ഫറള് ഫരീദത്ത് എന്ന് പറഞ്ഞു, സക്കാത്തിനെ സംബന്ധിച്ച് ഫരീദത്ത് എന്ന് പറഞ്ഞു, നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല. നമസ്കാരത്തിന് 10 കൂലുള്ളൂ എന്ന് പറഞ്ഞു, സക്കാത്തിന്റെ 700 തുടക്കം എന്നും പറഞ്ഞു. നമസ്കാരം സക്കാത്തും രണ്ടും നിർബന്ധം, രണ്ടും നിർബന്ധം എന്നുള്ള പൊതു പ്രയോഗത്തിൽ രണ്ടും പെടും. നിർബന്ധാണ് നിസ്കാരം, നിർബന്ധാണ് സക്കാത്തും നിർബന്ധാണ്. പക്ഷെ നിസ്കാരത്തേക്കാൾ 70 പുണ്യം സക്കാത്തിനുണ്ട്. നിസ്കാരം ഉപേക്ഷിച്ചാൽ കിട്ടുന്ന ശിക്ഷയുടെ 70 ശിക്ഷ സക്കാത്തിന് കിട്ടും ചെയ്യും. അങ്ങനെയാണ് നരകത്തിലെത്തിയത്. സക്കാത്ത് കൊടുക്കാത്തവൻ നരകത്തിലാണെന്ന് അള്ളാഹു അഞ്ചേട്ടൻ പറയാൻ കാരണം. നിസ്കാരം പൊടിച്ചവൻ നരകത്തിൽ ഇടുന്നു പറഞ്ഞില്ല, എന്താ പറയാതിരിക്കാൻ കാരണം? അത് പറഞ്ഞില്ല. അപ്പൊ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. നിസ്കരിച്ചാൽ സ്വർഗം കൊള്ളാന്ന് വിചാരിക്കണ്ട, ഭൂലോകൊട്ടാകെ കരസ്ഥാക്കിയെന്നും വിചാരിക്കണ്ട, ഇസ്ലാംകാരി ഒന്നാകെ പൂർത്തിയായെന്നും വിചാരിക്കണ്ട. നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റേതായ ആ പുണ്യം കിട്ടി. എന്താ പുണ്യം? മുമ്പ് നമ്മൾ പറഞ്ഞു ഒരു പ്രചോദനം, നല്ല ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കാനാണ് നിസ്കരിക്കാന്ന് പറഞ്ഞത്. പിന്നെന്താ പണി? നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായപ്പോലെ ചെയ്യണം, വിടക്ക് കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ. അതാണ് നിസ്കാരം ഫർള് എന്നതിൽപ്പെടുത്താൻ പാടില്ല. സക്കാത്ത് ഫർള്, ഈ ഫർള് ചെയ്യിപ്പിക്കാനാണ് നിസ്കരിപ്പിക്കുന്നത്. അപ്പൊ ഫർള് എന്നുള്ള ഇനത്തിൽ സക്കാത്ത് എണ്ണ, അനന്തരാവകാശ എണ്ണ, സാമ്പത്തിക മറ്റേ പൈസ ഇല്ലാത്ത ഇടപാടാണ്, വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് പ്രധാനമായിട്ടുള്ളത് ഈ നിസ്കാരത്തിന്റെ എണ്ണം. ഇതിപ്പോഴും 5 പള്ളിയിൽ പോകണോ, അല്ലെങ്കിൽ 3 ഇതൊക്കെ പ്രശ്നമാണല്ലോ. ഇതിൽ
ഇതിന്റെ പേരിൽ മനസ്സ് വെന്ത് നടക്കാൻ നമ്മളൊക്കെ അഞ്ചു നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോണെന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ നോക്കത്തില്ല.
പാടത്തും പറമ്പിലും
വീടുകളിലൊക്കെ ആയിട്ട് കാര്യങ്ങൾ നടത്തണ്ടേ, ഓരോരോ ജോലികൾ ഓരോരുത്തർക്കില്ലേ, അപ്പൊ ചെയ്യാനൊട്ട് കഴിയുന്നില്ല. പക്ഷെ ചെയ്യാത്തതിൽ നമ്മൾ കുറ്റക്കാരുമാണ് എന്ന ആ കുറ്റബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും ആളല്ല, 90 കോടി അല്ലെങ്കിൽ 100 കോടിയിൽ 99 കോടി എന്ന് പറയാം. ഇവർക്കൊക്കെ കുറ്റബോധമാണ്. നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് നിർബന്ധമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ്. അതിന് കഴിയാത്തതിന്റെ പേരിൽ നെഞ്ഞുരുകി ശ്വാസം മുട്ടി മനസ്സ് വേദനിച്ച് കഴിയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആളുകൾ. ഈ വേദന അവസാനിപ്പിക്കണം, വളരെ എളുപ്പം അവസാനിപ്പിക്കും, ഒരു പ്രയാസമില്ല. നമ്മളുടെ വിവരക്കേടാണ് മാറ്റിയമ. ഈ വേദന കാലാകാലം നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു പറയുന്നത് എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കിയ മതി. അള്ളാഹു പറയുന്നത് എന്താ? നിത്യം പള്ളി പോകുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു എന്താ പറയുന്നത്? നിത്യം പള്ളിയിൽ പോകണം, അത് കൃത്യമായിട്ട് അഞ്ചു നേരം ആദ്യത്തെ സഫിൽ തന്നെ എന്ന ഏറെ നന്നായി, ഇമാമും ജമാഅത്തും ഫർളാണ് അല്ലെങ്കിൽ ഷെർത്താണ് എന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷെർത്താണ്, അതായത് അങ്ങനെ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കാരം തന്നെ കാര്യമല്ല, ജമാഅത്തായിട്ട് നിസ്കരിക്കണം, പള്ളി പോകണം. ബാങ്കിൽ കേട്ടോ കുരുടനാണെങ്കിൽ പോലും പള്ളിയിൽ എത്തിക്കോളെന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂഹുറൈറ പറഞ്ഞു പോരെ. അത് മുസ്ലിമിനുണ്ട്, ബുഖാരി മുസ്ലിം പറഞ്ഞ മുസ്ലിം ഇല്ലതുണ്ട്. കുരുടനാണെങ്കിൽ പോലും ബാങ്ക് കേട്ടാൽ പള്ളിയിൽ എത്തിക്കോളണം. അപ്പൊ ഞാൻ ബാങ്കിനെ പറ്റി പറയേണ്ടി വരും. ബാങ്ക് ഇപ്പൊ സ്പീക്കറും വെച്ച് ബാങ്ക് കൊടുത്ത് ആരാ കേൾക്കാതിരിക്കുക? അതിന്റെ 4-5 പള്ളിയിൽ ഒന്നാകെ ബാങ്ക് കൊടുത്താൽ പിന്നെ ഏത് ചെകിലോട്ടന്മാരും കൊടുക്കും, ഇവിടെ നിന്നല്ലേ അവിടുന്ന് തുടങ്ങിട്ട് കേൾക്കാതിരിക്കൂല. അത്ര വലിയ സ്പീക്കർ വെച്ചിട്ടപ്പോ ബാങ്ക് കൊടുക്കണം. അപ്പൊ ബാങ്ക് കേട്ടവരൊക്കെ പള്ളി പോണെന്നും 5 നേരം ബാങ്ക് കൊടുക്കണമെന്നും അങ്ങനെ 5 നേരം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കഴിഞ്ഞാൽ ആ കർമ്മം പൂർണ്ണമായ രൂപത്തിൽ നിർവഹിച്ചു എന്ന് പറയാൻ പറ്റൂല എന്നൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ച പൊതുവെയുള്ള വിശ്വാസം. ഇത് തന്നെയാണ് ഇപ്പൊ നമുക്ക് പഠിക്കേണ്ടത്. അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും പോകണം, പാടത്ത് പണിയും പറമ്പിലെ പണി ഒക്കെ അവിടെ കിടക്കട്ടെ, ഷാപ്പൊക്കെ അവിടെ കിടക്കട്ടെ, 5 നേരം ബാങ്ക് കൊടുക്കുക, 5 നേരം പള്ളി പോവാ, നിസ്കരിക്കന്നെ. രക്ഷ എന്നാലും അവ ശിക്ഷിക്കരുതല്ലോ, ഇത് നമ്മൾ രക്ഷപ്പെടണ്ടേ? ഇത് തന്നെയാണ് ഖുർആനിന്റെ വിധി എങ്കിൽ നമ്മൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂല. ചെയ്യുന്നില്ലെങ്കിലോ 2-ആം നമ്പർ യാറിനാണ് അല്ലെ 3-ആം അല്ലെ 100-ആം നമ്പർ യാറിനാണ് ഒരൊറ്റ ദിവസം 5 നേരം പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല, 3 നേരം കഴിഞ്ഞില്ല, 1 നേരം കഴിഞ്ഞില്ല, സുബഹിക്ക് തീരും കഴിഞ്ഞില്ല. ആകെ സുബഹിയാണ് പ്രധാനപ്പെട്ടതെന്ന് അബൂഹുറൈറ പഠിപ്പിച്ചിട്ടുള്ളത്. സുബഹിക്ക് എല്ലാ നേരത്തും പോകുമെങ്കിലും സുബഹിക്ക് പോകാൻ ഇവിടെ അധികം ആൾക്കാർക്ക് കഴിയില്ല. മറ്റു 4 നേരം കെത്താനുമുള്ള സുബഹിക്ക് പോകൂല. ചുരുക്കി പറഞ്ഞാൽ സുബഹിന്റെ കാര്യം വളരെ കടം, വളരെ വിഷമം. 4.5 മണിക്ക് 5 മണിക്ക് പ്രഭാതോദയത്തോട് തന്നെ ഒപ്പം തന്നെ നമസ്കരിക്കാം, കുളിക്കാം, പുതുക്കുകയൊക്കെ ചെയ്തിട്ട് പള്ളിയിൽ പോവുക. പ്രഭാതത്തിൽ ഈ പ്രഭാതം നിറഞ്ഞതിന്റെ ഗുണം, അതിന്റെ സുഖം നമുക്കറിയാം. ഇത്ര സുഖകരമായ ഉറക്ക്, ഈ പ്രഭാതത്തിലുള്ള ഉറക്കിന്റെ അത്ര സുഖകരമായ ഉറക്ക് ഈ ഭൂലോകത്തില്ല. അത് സത്യ. അത് ശൈത്താൻ മൂത്രമൊഴിച്ചിട്ടാന്നാ പറയണത്. ആരും ഒഴിച്ചാലും ശരി, സംഗതി ശരിയ. ശൈത്താൻ മൂത്രമൊഴിച്ചിട്ടാണ് ആ ഉറക്കിന് ഇത്ര സുഖം കിട്ടാൻ കാരണം എന്നാ പറയണത്. എന്തോ ആവട്ടെ, ആ സുഖകരമായ ഉറക്കാണെന്ന് നിലയിൽ യാതൊരു തർക്കമില്ല. ഇനിയിപ്പോ ആ ഉറക്കം എന്ത് ചെയ്യണം? ഈ ഉറക്ക് ഉറങ്ങാൻ പാടില്ല, ഇന്നും നാളില്ല, ഒരു കൊല്ലല്ല, മരണം വരെ ആ പ്രഭാത ഉറക്ക് നിർബന്ധമായിട്ടും മുറിക്കണം. പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റോണം, എന്നിട്ട് പോയിട്ട് നിസ്കരിക്കണം. ഉണർന്നാ പിന്നെ കിടന്നാൽ വെട്ടിക്കൊല്ലണമെന്നാ. ഉണർന്നിട്ടാണ് പിന്നെ ഉറങ്ങിയതെങ്കിൽ അവനെ കൊല്ലണമെന്നാ, തല വെട്ടണമെന്നാ. പിന്നെ അങ്ങനെ ഉറങ്ങാണെങ്കിൽ നിനക്ക് എങ്ങനെ ഉറങ്ങുക? 4-5 സ്പീക്കറിൽ കൂടി പീരയ്ക്ക് പൊട്ടിച്ച എങ്ങനെ ഉറങ്ങുക? ഉണരാതിരിക്കുവാനെങ്കിലും. അപ്പോ പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കണം, എന്നിട്ടാ കുളിക്കണം, കുളിച്ചാ പള്ളിയിൽ പോകണം. സുബി ആ ഒരൊക്കെ തെറ്റുന്നതിന് മുമ്പ് ഇഖാമത്ത് എടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തുമ്പോണം. ഇതെല്ലാം കൂടി ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? ആരൊക്കെ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ നമ്മൾ നേരത്തെ പറഞ്ഞു പൈസ കൊടുക്കും. സുബിക്ക് ഒവ്വൊരത്തിന് പ്രഭാതത്തിൽ വന്ന് ബാങ്ക് കൊടുക്കുക, നിക്കരിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ നമ്മളെല്ലാവരും കൂടി വരിയിട്ട് പിരിച്ചാണ്ട് കൊടുക്കണം. എന്നാൽ ഒരു കൂട്ടിൽ പോയ സമയം ഏറ്റെടുക്കും, ആ കാര്യം നിങ്ങൾ ഏറ്റെടുക്കാം. അല്ല, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുള്ളപ്പോ നെതുവത്തിന്റെ അല്ലെ ജമാഅത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി അമീർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നാട്ടിലത്തെ പള്ളിയിലത്തെ കാര്യങ്ങളും നിങ്ങളൊന്ന് ഏൽക്കി. അത് 5 നേരം എന്നുള്ളത് 4 നേരം ഞങ്ങള് ചെയ്തോളാം. സുബിഹിന്റെ കാര്യം നിങ്ങളൊന്ന് ഏൽക്കിന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജമാഅത്ത് അമീർ ഏൽക്കൂര, നെതുവത്ത് സെക്രട്ടറി ഏൽക്കൂര, നെതുവത്ത് പ്രസിഡന്റ് ഏൽക്കൂര, സമസ്ത പ്രസിഡന്റ് ഏൽക്കൂര, പിന്നെ ജനറൽ സെക്രട്ടറി മറ്റൊരൊക്കെ ഉണ്ടല്ലോ, ഒരൊറ്റ ഒന്ന് ഏൽക്കൂര. നമുക്കറിയാം, അതൊക്കെ നമുക്കറിയാം. ഓരോറ്റൊന്ന് സുബഹിക്കെങ്കിലും കൃത്യമായിട്ട് അതാത് നാട്ടിലെ അവരുടെ പള്ളിയിൽ വന്നിട്ട് സുബ്ഹി നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ ഇമാമത്തിന്റെ കാര്യം ഞാൻ ഏൽക്കാന്ന് പറയുന്ന ഒരൊറ്റ പുരോഹിത നേതാവ് കേരളത്തിലില്ലാന്ന് എനിക്കറിയാം. ഇങ്ങനെ വെറുതെ കാണാപ്പണം വരില്ല, എനിക്ക് അവരൊക്കെ അറിയേ. അറിഞ്ഞോണ്ടല്ലേ ഞാൻ ഇങ്ങനെ വിരേക്ക് ധൈര്യമായിട്ട് നിൽക്കുന്നത്. എനിക്ക് അവരെ പറ്റി ഒരു പിടുത്തുള്ളിലേക്ക് വിളിക്കാനോ വെല്ലുവിളിക്കാനോ ധൈര്യം വരൂ? എനിക്കറിയാം സമസ്തയുടെ നേതാവായ ഇക്കേ അബൂബക്കർ മുസ്ലിം ആളെ കുറ്റം പറയുന്നല്ലോട്ടോ. ഞാൻ ആടെ നമ്മളുടെ ഈ ഇസ്ലാം കാര്യം മുയിലേക്കന്മാരും പുരോഹിതന്മാരും നടത്തുന്നതിന്റെ രൂപം കിട്ടാൻ വേണ്ടി മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇക്കേ അബൂബക്കർ മുസ്ലിയാർ അവിടെ മേരിക്കുന്നടുത്ത് അദ്ദേഹത്തിന്റെ നാടും അത്ത അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ട് പള്ളി. പള്ളിയിലെ ഇമാമും ജമാഅത്തും ഉണ്ട്. ഒരു അഞ്ചു നേരം പോയിട്ട് ഒരൊറ്റ നേരം ജമാഅത്തിന് മുമ്പിൽ പോലില്ല, അന്വേഷിക്കേണ്ടി മുമ്പിൽ പോല പള്ളിയിൽ ജമാഅത്തിന് പോലെ ജമാഅത്തിന് അഞ്ചു നേരം അങ്ങനെ നടക്കും, വാങ്ങ നടക്കും, കക്കറം നടക്കും, മൂപ്പര് ജമാഅത്തിന് പോകില്ല. എന്താ കാരണം? ഇത് കച്ചവട. ഇതിങ്ങനെ ജമാഅത്തിന്റെ പേരിൽ അതിനൊരു ശമ്പളം, ബാങ്ക് കൊടുക്കാൻ വേറൊരു ശമ്പളം, ഈ രണ്ട് ശമ്പളം കൂടി 30 ലക്ഷം ആൾക്കാരുടെ ജീവിത മാർഗം നിലനിർത്തലാക്കുന്ന ഉദ്ദേശം. മുദരിസാണെങ്കിലും ഇമാമത്ത് നിൽക്കാൻ വേറെ ആളെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചോ, ഞാൻ മുദരിസാണ് ശരി, പക്ഷെ ഞാൻ ദർശനം നടത്തിക്കോളാം, പിന്നിൽ നിന്ന് നിൽക്കുകയും ചെയ്തോളാം, മുമ്പിൽ നിൽക്കണമെങ്കിൽ പൈസ വേറെ കൊടുത്തേക്ക്, വേറെ ഒരു ഇമാമത്തേനെ നിർത്തിക്കണേന്നാണ് സകല മുദരിസമാരും പറയല്. ചില മുദരിസമാർ രണ്ടും കൂടി ഇങ്ങനെ പറയാന്നുള്ളവർ നാണക്കേടുകൊണ്ട് ചിലർ ഏറ്റെടുത്തുന്നവരും കോളേജുകളിൽ പോലും ഇമാമത്ത് നിൽക്കാൻ വേറെ ആണ്, കുത്തുപോതാൻ മറ്റാണ്, ഞാനോ പിന്നിൽ നിന്ന് നിക്കരിക്കുക, എന്നിട്ട് ചോറിക്കുക, ദർശനം നടത്താ, പൈസ വാങ്ങാം. ഇതൊക്കെ കച്ചവടം, ഇതൊക്കെ കച്ചവടം. മര്യാദക്ക് ഇവര് നടക്കുന്ന പേമക്ക് നമ്മളറിയണം. ഇവരെ നമ്മളോട് അഞ്ചേരം നിക്കരിക്കാൻ പറയണം, അഞ്ചു നേരം പള്ളിയിൽ ചെല്ലണമെന്ന് പറയണം. ഇവരുടേതാണെങ്കിൽ പോലും പള്ളിയിൽ വരെ നിർബന്ധമാണെന്ന് ഹജീഫ് ബോധമുണ്ട്. ചെറിയ ഹജീഫെന്നല്ല, ബുഖാരിയിലെ മുസ്ലിമുകളുടെ ഹജീദാണ്. ഇവരെന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യം പഠിക്കണം, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിക്കണം. അവർക്കാർക്കും ആ പണി വയ്യ, സുബഹിക്ക് തീരും വയ്യ, സുബഹിക്ക് കിടന്ന് ഉറങ്ങലല്ലേ, അത് ഉറങ്ങിയ കുറ്റം ചെല്ലാം. അവിടെ ബാങ്ക് കേട്ടിട്ട് ഈ പീരങ്കി തുളച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക, എന്നിട്ട് പറയാം ഞാൻ ഉറക്കത്തി പെടും. എന്ത് ഉറക്കത്തി പെടുന്നു? സ്പീക്കറുകൾ പങ്കെടുത്ത ആരാ ഉറക്കം വളരാതിരിക്ക? അപ്പൊ സുബഹിക്ക് ഈ പ്രഭാതത്തിലുള്ള സുന്ദരമായ ഉറക്കമുണ്ടല്ലോ, അത് കല്ലത്താക്കാൻ ഈ നേതാക്കന്മാരാരും തയ്യാറില്ല. നമ്മളെ പറഞ്ഞ് വൃണപ്പെടുത്ത, ഒറ്റ കുട്ടി പ്രഭാതത്തിൽ ഉറങ്ങരുത്, എല്ലാവരും പ്രഭാതത്തിൽ തന്നെ എഴുന്നേൽക്കണം, പള്ളിയിൽ വരണം. അതന്നെ എടുക്കാം, നമസ്കാരം ഒന്നാണോ തുടങ്ങുന്നത്, അതന്നെ എടുക്കാം. പ്രഭാതത്തിൽ നമസ്കരിക്കണം എന്ന ഒരു നിയമം, അത് ഫറളാണെന്ന് പറയുന്ന നിയമം ഈ പുരോഹിതന്മാർ ഈ സമുദായത്തെ പഠിപ്പിച്ചല്ലോ. ഇതിവർക്ക് എവിടെ നിന്ന് കിട്ടിയില്ല? ചോദിക്കണത് സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കൽ നിർബന്ധമാണെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല എന്നെ അച്ചടിച്ചു കൊടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ച ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല ഉണ്ടെന്ന് പറയട്ടെ. മൊയ്ലിയാക്കന്മാരുണ്ടല്ലോ ഈ സുബഹിക്ക് അവരൊക്കെ പോയിട്ട് നിസ്കരിക്കൽ ഇമാമും ജമാഅത്തും ഫർളാണ് ചെറുതാണെന്നൊക്കെ പറയുന്ന മൊയ്ലിയാക്കന്മാരുണ്ടല്ലോ, അവരെ രാജ്യത്തിന്റെ ഇറക്കട്ടെ. സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കുന്നത് നിർബന്ധമാണെന്ന് പറഞ്ഞ ആയത്തിനാന്ന് പറയട്ടെ, പറയല്ല ഒരാൾക്കും. അതായത് അവരുടെ തെളിവും ഞമ്മളുടെ തെളിവും രണ്ടും കൂടി ഇങ്ങനെ പഠിക്കാം. ഞാൻ സാഹിബ് പറഞ്ഞ മാതിരി ഞമ്മളുടെ തെളിവ് മാത്രം പറഞ്ഞിട്ട് പിന്നെ അവര് മറ്റേ തെളിവ് അവർ പറയും. അപ്പൊ എനിക്ക് വേറെ പഠിക്കാൻ നടക്കണം, ഇപ്പൊ തന്നെ പഠിക്കാം, ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവേ. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുമ്പും തസ്ബീഹ് ചൊല്ലണം എന്ന് അപ്പൊ അവിടെ പറഞ്ഞു. തസ്ബീഹ് ചൊല്ലണം, സബ്ഹ് സല്ലി സല്ലു അഖീമു സ്വലാത്ത, ഇതൊക്കെ വ്യത്യസ്ത പ്രയോഗങ്ങളാണ്, അത് ഓരോന്നിനും വ്യത്യസ്ത അർത്ഥവും. അപ്പൊ സബ്ഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ, സൂര്യോദയത്തിന് മുമ്പ് തസ്ബീഹ് ചൊല്ലണം, സൂര്യാസ്തമനത്തിന് മുമ്പും തസ്ബീഹ് ചൊല്ലണം എന്ന് നബിയോട് പറഞ്ഞു. ശരിയാ പറഞ്ഞു. അത് സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഫർള് നിർബന്ധമാണെന്നാണോ ഇപ്പൊ പറഞ്ഞത്? നബിയോട് പറഞ്ഞ നമുക്കും ബാധ, നബിയോട് പറഞ്ഞ നമ്മൾക്കും ബാധകായി, നബിക്ക് മാത്രം പറയാത്ത കാലത്താണ്. അപ്പൊ സൂര്യോദയത്തിന് മുമ്പ് എന്താ പറഞ്ഞത് മറക്കണ്ട, സൂര്യോദയത്തിന് മുമ്പ് സൂര്യാസ്തമനത്തിന് മുമ്പ് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? തസ്ബീഹ് ചൊല്ലണമെന്നാ പറഞ്ഞത്. അതിന്റെ മുമ്പ് സല്ലു ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ, സൂര്യോദയത്തിന് മുമ്പ് സൂര്യാസ്തമയത്തിന് മുമ്പ് നിങ്ങൾ നമസ്കരിച്ചോളൂ, സല്ലു അല്ലെങ്കിൽ സല്ലി അല്ലെങ്കിൽ അഖീമു സ്വലാത്ത എന്ന് പറയുന്ന ഒരൊറ്റ പ്രയോഗം ഖുർആനിലുണ്ടോ?
കൽപ്പിച്ചിട്ടില്ല.
സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കണം എന്ന് കൽപ്പിച്ച ഒരൊറ്റ പ്രയോഗം സ്ഥലം ഖുർആനിലില്ല. തസ്ബീഹ് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്,
തസ്ബീഹ് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഖുർആൻ കൊണ്ട് എന്ത് കിട്ടും? സൂര്യോദയത്തിന് മുമ്പ്, പ്രഭാതത്തിലല്ല, അതും പ്രഭാതത്തിലല്ല, സൂര്യോദയത്തിന് കുറച്ച് മുമ്പ്, മുമ്പായാൽ മതി. 6:30 സൂര്യോദയമെങ്കിൽ 6:30 കുറച്ച് തസ്ബീഹ് ചൊല്ലണം, അപ്പൊ അതുകൊണ്ട് കിട്ടാം. അപ്പൊ അങ്ങനെ ഫർദ്ദുണ്ടോ? പറഞ്ഞുതരാം, പറഞ്ഞു പറഞ്ഞു വരട്ടെ. എന്താണ് ഖുർആൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് നോക്കാം. അപ്പൊ തസ്ബീഹ് ചൊല്ലണം എന്ന് കിട്ടി. ഇത് നബിയോട് പറഞ്ഞു, നമ്മൾക്കും ബാധകം നോക്കാം. സൂര്യോദയത്തിന് മുമ്പ് ബാധകം തന്നെ, നബിയോട് പറഞ്ഞു നമുക്കും ബാധകം തന്നെ, തസ്ബീഹ് ചൊല്ലണം. ഇത് ആദ്യകാലത്ത് ഈ ആയത്തിറങ്ങുന്ന അവസരത്തിൽ സൂറത്ത് ഖാഫിൽ, സൂറത്ത് ഖാഫിൽ 5 നിസ്കാരം മുമ്പന്നെ ഖുർആനിലില്ല. എന്നാ 3 നിസ്കാരം പറഞ്ഞിട്ടോ? അതുമില്ല. 3 നിസ്കാരം, 1 നിസ്കാരമെങ്കിലും ഖാഫ് സൂറത്തിൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ് തസ്ബീഹ് ചൊല്ലാൻ പറഞ്ഞത്. അപ്പൊ തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത് ഈ ഇസ്ലാമിന്റെ ആദ്യകാല പരിപാടിയിൽ അനുഷ്ഠാന മുറകളിൽ പെട്ടതായിരുന്നു. രാവിലെയും വൈകുന്നേരം തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത്, തസ്ബീഹ് ചൊല്ലാനാ നബിയോട് പറഞ്ഞത്, അത് സൂര്യോദയത്തിന് മുമ്പ് ഇല്ലാന്ന് പറഞ്ഞു. അത് തന്നെ സൂറത്ത് താഹിറും പറഞ്ഞു. പക്ഷെ സൂറത്ത് താഹിർ പറഞ്ഞപ്പോ വേറൊന്നും കുടിച്ചു. എന്താ അവിടെ ഒന്നും കൂടി വിശദീകരണം, ആശയം ഒന്നും കൂടി കൂട്ടി പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂര്യോദയത്തിന് മുമ്പ് നടത്താൻ വെക്കരുത്, അവിടെ അവിടെ ഒന്ന് ഉണർത്താൻ. ഇവിടെ ഒക്കെ ഈ തഫ്സീർ എന്താ ചെയ്യുന്നത് അറിയോ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സല്ലി നിസ്കരിക്കണം എന്നാണ് അർത്ഥം. നോണ കണ്ട് എഴുതും, നോണ പച്ച നോണ. സബ്ജിഹി എന്ന് പറഞ്ഞാൽ സല്ലിന്ന് അർത്ഥം പറയാൻ പാടില്ല, അറബി ഭാഷയിൽ അങ്ങനെ അർത്ഥമില്ല. സാഹിത്യം കൊണ്ടുവരട്ടെ, അറബി സാഹിത്യങ്ങളോട് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഏതെങ്കിലും നബിന്റെ ഖുർആൻ ഇറങ്ങുന്നത് അറബി ഭാഷക്ക് ഒപ്പിച്ചിറങ്ങിയതാ, ഖുർആനിനനുസരിച്ച് അറബി ഭാഷ ഉണ്ടായതല്ല. അറബി ഭാഷ എന്ന് പറയുന്ന ഒരു സാധനം, സുന്ദരമായൊരു ഭാഷ, സാഹിത്യം ശൈലിയൊക്കെ നിലവിലുണ്ട്. ആ സാഹിത്യ ശൈലി അനുസരിച്ച് അള്ള ഖുർആൻ ഇറക്കുക, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അന്ന് നിലവിലുള്ള അർത്ഥം അബൂ ജാഹിലും അബൂ ലഹബും അബൂ താലിബും നബിയും മറ്റുള്ളവരൊക്കെ എന്താണ് സബ്ജിഹ് എന്ന് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് സബ്ജിഹ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ് അവർ വിചാരിച്ചിരുന്നതെങ്കിൽ അതേ അർത്ഥയെ ഖുർആൻ ഇറങ്ങിയ ദേശം അർത്ഥം വെക്കാൻ പാടുള്ളൂ, പുതിയ അർത്ഥം വെക്കാൻ പാടില്ല. ഖുർആൻ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ്, ആഫ് സൂറത്തിലുള്ള യാ, താഹാ സൂറത്തിലുള്ള യാ, ഈ രണ്ട് ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് സബ്ജിഹ് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ എന്തായിരുന്നു അറബി ലോകത്തർത്ഥം? അതേ അർത്ഥമല്ലാതെ ഈ ആയത്ത് പിറ്റേന്ന് ഇറങ്ങുമ്പോൾ അർത്ഥം മാറ്റാൻ പാടില്ല, അതേ അർത്ഥം വെക്കാൻ പാടുള്ളൂ. എന്തർത്ഥം? തസ്ബീഹില്ല, സബ്ജിഹ് എന്ന് പറഞ്ഞാൽ തസ്ബീഹില്ല, അതായത് അർത്ഥം വേറെ അർത്ഥമൊന്നുമില്ല, തസ്ബീഹില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബി സുബ്ഹാന അല്ലാഹു ഒക്കെ പറയാം, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തർക്കത്തിന് വലിയ ആവശ്യം ഇവിടെ വരണില്ല. ഇവിടെ താഹാ സൂറത്തിൽ എന്ന് പറയുന്ന ആയത്തിൽ എന്താ പറഞ്ഞത്? അതിന്റെ ചുരുക്കം വിശദീകരിച്ച് വന്നാൽ എന്താ കിട്ടുക? അതൊക്കെ അച്ചടിച്ചു കൊടുത്തു, മറുപടി പറഞ്ഞില്ല. എന്താ വിശദീകരണം? ഇത്രയേ ഉള്ളൂ, സൂര്യോദയത്തിന് മുമ്പോ ശേഷോ പകലിന്റെ അറ്റത്തായിട്ട് തസ്ബീഹ് ചൊല്ലൽ നടന്നാൽ മദീന മുമ്പ് തന്നെ വേണമെന്നില്ല. പകലിന്റെ അറ്റത്തേക്ക് ഇങ്ങോട്ട് കടക്കം ചെയ്യാന്ന, ഏതാ പകലിന്റെ അറ്റം? ഒക്കെ രണ്ടാം പഠിച്ചിട്ടുണ്ടാക്കണം, പഠിക്കുക. അപ്പൊ നമുക്ക് മുമ്പ് അറിയാം, പക്ഷെ ഇവരൊക്കെ തയ്യാറാക്കുക. പകലിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ അതൊന്ന് കയറ്റി വയ്ക്കുക. പകലി എന്ന് പറഞ്ഞാൽ എന്താ? അതെന്നെ കൂടെ തയ്യാറാക്കി. പകലി എന്ന് പറഞ്ഞാൽ സൂര്യോദയം മുതൽ കാണോ പ്രഭാതോദയം മുതൽ കാണോ? അവിടെ തിരക്കുണ്ടാക്കി, അവിടെ തിരക്കുണ്ടാക്കി. പകലി എന്ന് പറഞ്ഞാൽ ദിശകളിലൊക്കെ നോക്കിയാൽ കാണാം, ശിവക്രതല്ലാതെ ഏത് ദിശകളിലൊക്കെ നോക്കിയാൽ കാണാം. ശബ്ദധാരാവിനകത്ത് മലയാളത്തിൽ തന്നെ പകൽ എന്ന ആ പദത്തിന് വ്യാഖ്യാനം, അതിന്റെ അർത്ഥം വിവരിച്ചുകൊടുത്ത് കാണാം. പകൽ എന്ന് പറഞ്ഞാൽ പകുതി, പകുത്തത്, പകുതിയാക്കിയത്. അങ്ങനെ സൂര്യോദയം മുതൽ സൂര്യൻ സൂര്യാസ്തമനം വരെയുള്ള ആ സമയത്തിനാണ് പകൽ എന്ന് പറയുക എന്ന് ശബ്ദധാരാവലി മുതൽക്ക് നിഘണ്ടുക്കളിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിലുള്ള നിഘണ്ടുക്കൾ വക്രതയില്ലാതെ എഴുതിയ ആൾക്കാരൊക്കെ എഴുതിയത് എന്താ? സൂര്യോദയം മുതൽക്കാണ് പകലുകളാണ്, സൂര്യോദയം മുതൽക്ക് പകൽ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ വിശദീകരണങ്ങളും തെളിവുകളും പൂർത്തിയാക്കലൊക്കെ നമുക്ക് ഇനി ആവാലോ. പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി അന്വേഷണം നടത്താലോ. അതിനെ നമ്മളിപ്പോ കൂടുന്ന സെമിനാർ എന്ന് പറഞ്ഞാൽ എല്ലാ തീരുമാനവും അവിടുന്ന് തീരുമാനിച്ചു വിടലല്ല,
ചിന്തിക്കാനുള്ള പോയിന്റ്സുകളും മറ്റുള്ള വശങ്ങളും അതിന്റെ പ്രധാന സൂചനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി പഠനം നടത്തലാണ് സെമിനാറിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ഈ പോയിന്റുകളൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാൻ. അപ്പൊ പകല് എന്ന് പറഞ്ഞാൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ പകല്. ഈ പകൽ പകലിന്റെ രണ്ടറ്റത്ത് നമസ്കരിച്ചോളൂ എന്ന കൽപ്പന പിന്നീടാ വരുന്നത്. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമത്തിന് മുമ്പും തസ്ബീഹില്ല എന്നുള്ള വർത്താനം പറഞ്ഞു, കൽപ്പന പറഞ്ഞു. അത് പിന്നെ പകലിന്റെ ആദ്യത്തിലായാലും മതിയെന്നും പറഞ്ഞു, പകലിന്റെ അറ്റത്തിലായിട്ട് തസ്ബീഹില്ല മതിയെന്ന് പറഞ്ഞു. പിന്നീട് എന്താ പറയുന്നത്? പകലിന്റെ രണ്ടറ്റത്ത് നിസ്കരിച്ചോളിയുന്ന പിന്നത്തെ കൽപ്പന വരണം. ഏതിൽ? 11:114 സൂറത്തിൽ പകലിന്റെ രണ്ടറ്റത്തായിട്ട് നമസ്കരിക്കുക. അപ്പോഴേ നമസ്കാരം വന്നു. അവിടെ നിന്ന് നോക്കാം, നമസ്കാരം എപ്പോഴേ വന്നു? പകലിന്റെ രണ്ടറ്റെന്ന് പറഞ്ഞിടത്താണ് നമസ്കാരം തുടങ്ങാനെന്ന് പറഞ്ഞത്. മറ്റേ തസ്ബീഹ് ആയിട്ടുണ്ട്, തസ്ബീഹ് പോയിട്ട് ഇപ്പൊ നമസ്കാരമാക്കി. അപ്പൊ തസ്ബീഹ് ആയിട്ടുണ്ട്, നമസ്കാരത്തിന് കൂടി തസ്ബീഹ് വരും വന്നോട്ടെ. അപ്പൊ പകലിന്റെ രണ്ടറ്റത്ത് നമസ്കരിക്കുക. പകലിന്റെ രണ്ടറ്റത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഏതായ രണ്ടറ്റം എന്നുള്ള ഇതിലില്ല എന്നാ പറയണത്. പകലിന്റെ രണ്ടറ്റെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കുക, പകലിന്റെ രണ്ടറ്റം എന്ന് പറഞ്ഞാൽ സൂര്യ ഉദിച്ച അവിടെ മുതൽക്ക് കുറച്ചു നേരത്തിന് പകലിന്റെ ആദ്യത്തറ്റം, അസ്തമിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് സമയത്തിന് പകലിന്റെ രണ്ടാമത്തെ അറ്റമെന്നും പറയും. അപ്പൊ പകലിന്റെ രണ്ടറ്റത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ശരിയോ? മനസ്സിലാവോ? അത് മനസ്സിലാവാത്തൊരാരുമില്ല. പകലിന്റെ രണ്ടറ്റത്ത് നമസ്കരിക്കാം. അപ്പോ അവിടെ വേരുദിക്കാൻ പാടില്ല. വേരുദിക്കണോ നീരെ പകലിന്റെ അറ്റം എന്ന് പറയാൻ പാടുള്ളൂ. നമസ്കരിക്കണേ വേരുദിക്കണ്ട, അതിന് മുമ്പ് വെക്കരിക്കാം. കബല സ്വലാത്തിൽ ഫജ്രി ഒരു സ്ഥലത്ത് പ്രയോഗിച്ചതുകൊണ്ട് എന്ത് കിട്ടി? ഫജ്ര് സമയത്തുള്ള ഒരു നമസ്കാരം അവിടെ പതിവുണ്ടായിരുന്നു എന്ന് കിട്ടി. പ്രഭാത സമയത്ത് അറബികൾ സുബ്ഹി നമസ്കരിക്കാറുണ്ടായിരുന്നു. സുബ്ഹി എന്ന് പറഞ്ഞെങ്കിലല്ലേ നമുക്ക് തിരിയുള്ളൂ. അതുകൊണ്ടാണ് സുബ്ഹി എന്ന് പറഞ്ഞിട്ടോ. സുബ്ഹി പറയാൻ ഇഷ്ടമുള്ള പേരല്ല, കാരണം ജൂതന്മാരുടെ കിതാബിലുള്ള പേരാ, ഖുർആനിലെ പേരില്ല. ഏതെങ്കിലുമാട്ടെ, ആ രാവിലെയുള്ള നമസ്കാരം അത് സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കുന്ന സമ്പ്രദായം അറബികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഖുർആൻ അത് അംഗീകരിച്ചു. അത്രേ ഉള്ളൂ, ഖുർആൻ അംഗീകരിച്ചു. സലാത്തുൽ ഫജ്ര് നിലനിർത്തണം എന്ന് പറയുന്ന ഒരു കൽപ്പന ഖുർആനില്ല. ഖുർആനില്ല. ഖുർആനൽ ഫജ്രി എന്ന് പറഞ്ഞാൽ സലാത്തുൽ ഫജ്രി എന്ന് അർത്ഥം വെക്കാൻ പാടില്ല. ഖുർആനൽ ഫജ്രി എന്ന് പറഞ്ഞാൽ ഖുർആനൽ ഫജ്രി തന്നെ. ഖുർആന് ധാരാളം സ്ഥലത്ത് ഖുർആനിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞ നമസ്കാരം അർത്ഥം വെക്കാൻ പാടില്ല. ഖുർആനൽ ഫജ്രി പറഞ്ഞാൽ ഫജ്ര് സമയത്തുള്ള ഖുർആൻ ഓർത്തുന്നതാണ്. അതും നിങ്ങൾക്ക് ചെയ്യാം എന്നല്ലാതെ ഫജ്ര് സമയത്ത് നമസ്കാരം നിലനിർത്തണം എന്ന് പറയുന്ന ഒരു കൽപ്പന ഖുർആനിലില്ല. സൂര്യോദയത്തിന് മുമ്പ് നമസ്കാരം നിലനിർത്തണം, നമസ്കരിക്കണം എന്ന് പറയുന്ന ഒരു കൽപ്പന ഖുർആനിലില്ല. പിന്നെ എന്തുണ്ട്? സൂര്യൻ ഉദിച്ചതിന് ശേഷം നമസ്കരിക്കണം എന്ന കൽപ്പന ഖുർആനിലുണ്ട്. അതെവിടെ നിന്ന് കിട്ടി? 11:114 കൊണ്ട് കിട്ടി. എന്ന് പറയുന്ന ആ ആയത്ത് കൊണ്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പകലിന്റെ ആദ്യത്തെ അറ്റായി അവിടെ നിസ്കരിക്കണം എന്ന് കിട്ടി. വൈകുന്നേരം നിസ്കരിക്കണം എന്ന് കിട്ടി. നട്ടുച്ചക്ക് നിസ്കരിക്കണോ? അത് ഇതിന്റെ ഖണ്ഡന. പകലിന്റെ രണ്ടറ്റത്ത് നമസ്കരിക്കണം എന്നതിന്റെ ഖണ്ഡനമാണ് രണ്ടറ്റത്തിന്റെ നടുക്ക് നിസ്കരിക്കണം. ധിക്കാരമാണ്, ധിക്കാരമാണ്. പകലിന്റെ രണ്ടറ്റത്ത് നിസ്കരിക്കണം എന്നുള്ള പറഞ്ഞാൽ അല്ല, പകലിന്റെ ഒറ്റ നടുസ്കരിക്കണം, അതാണ് ദുഹ്റ് എന്ന് പറയുന്നത്. ധിക്കാരമാണ്, ചെയ്യാൻ പാടില്ല. നിങ്ങളൊക്കെ ചെയ്തോളെ, അത് വേറെ കാര്യം. എന്നെ സംബന്ധിച്ചാൽ പറഞ്ഞു ചെയ്യാൻ പാടില്ല. പകലിന്റെ രണ്ടറ്റം എന്ന് അല്ലാഹു പറയുമ്പോൾ അല്ല, ഒറ്റ നടുക്ക് തന്നെ നിസ്കരിക്കണം എന്ന് അബൂ ഹുറൈറ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല, സാധ്യല്ല. പകലിന്റെ രണ്ടറ്റത്ത് തന്നെ നിസ്കരിക്കണം. അതുകൊണ്ട് തെറ്റിക്കോട്ടെ, തെറ്റ അറ്റ, പക്ഷെ ദുഹ്റ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പാടില്ല. അങ്ങനത്തെ പേരെന്നെ ഖുർആനില്ല. ആരുടെ? ജൂതന്മാരുടെ കിതാബിലുള്ള സലാത്തു ദുഹ്റ് എന്നുള്ള പേര് ഖുർആനില്ല, ഇടാൻ പാടില്ല. അഥവാ പേരിടാണെങ്കിൽ സലാത്തു ഗഹീറത്ത് എന്ന് പേരിടണം ഖുർആൻ നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ സലാത്തു ദുനൂക്ക് എന്ന് പേരിടണം. തല വേണ്ടേ? ഇതിനൊന്നും ആദ്യം തല ഉണ്ടായില്ല. തല കുറച്ച് പോയിട്ടുണ്ട് അവർക്ക്. അരി അഹലുൽ ഹദീസുകാർക്ക് സുന്നത്തു ജമാഅത്തുകാർക്കൊക്കെ തല കുറച്ച് പോയിട്ടുണ്ട്. ആ പോയത് അവരുടെ നേതാക്കന്മാരായ ആൾക്കാരോട് ചോദിച്ചിട്ട് പോലും മറുപടി പറയാൻ കഴിയുന്നില്ല. തല കുറച്ച് പോയി അവർക്ക്. അഖ്മിസ് സലാത്ത് ലി ദുനൂക്കി ശംസി എന്ന് പറയുന്ന സൂറത്തുൽ ഇസ്രായിലെ 17:79-78 ആയത്തിൽ അഖ്മിസ് സലാത്ത് ലി ദുനൂക്കി ശംസി എന്ന് പറയുന്ന അതിൽ നിന്നാണ് ദുഹ്റ് കിട്ടി എന്ന് പറയുന്ന കൂട്ടരുണ്ട്. അതിൽ നിന്ന് ദുഹ്റ് കിട്ടിയാൽ സലാത്ത് ദുനൂക്കിന പേരിടേണ്ടത്. അതീന്നാണ് ദുഹ്റക്കാനും കിട്ടിയതെങ്കിൽ സലാത്തു ദുരൂക്കിന പേരിടേണ്ടത്. പക്ഷേ ഇന്ന് വരെ അവർക്ക് ആ ഒരു ധാരണ വന്നില്ല. സലാത്തു ദുരൂക്ക് എന്ന് പേരിടാൻ തോന്നിയില്ല. സലാത്തു ദുഹ്റിന അവർ പറഞ്ഞു പരത്തിയത് അബൂ ഹുറൈറ പഠിപ്പിച്ചതേ മനസ്സിലായുള്ളൂ. ഖുർആനിൽ സലാത്തു ദുരൂക്ക് എന്ന് പറയാൻ ദുരൂക്ക് ശംസിന്റെ അവസരത്തിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന് സലാത്തു ദുഹ്റ നിസ്കാരാണെന്ന് അന്ന് ഓർമ്മ ഉണ്ടായില്ല. അതിന്റെ ഉദ്ദേശം ദുഹ്റ ടല്ലിയാണ്.
ഉച്ചതിരിഞ്ഞ് അവിടെ മുതൽക്ക് നമസ്കരിക്കാന്ന് പറഞ്ഞ ഉച്ചതിരിഞ്ഞ് അവിടെ തന്നെ നമസ്കരിക്കണം എന്ന് അർത്ഥമാക്കാൻ പാടില്ല. ഇതൊക്കെ തെമ്മാടിത്തരാണ്, തെമ്മാടിത്തരാണ്, ധിക്കാരമാണ്. ഉച്ചതിരിഞ്ഞ് അവിടെ മുതൽക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉച്ചതിരിഞ്ഞ് അപ്പ തന്നെ നമസ്കരിക്കണം എന്ന് അർത്ഥമാക്കാൻ പാടില്ല. രാവിലെ 6 മണി മുതൽ 9 മണി വരെ ഗുളിക കഴിക്കാം, മരുന്ന് കഴിക്കാം എന്ന് ഡാക്ടർ എഴുതിയ രാവിലെ 6 മണിക്കൂർ ഗുളിക, 9 മണിക്കും ഒരു ഗുളിക എന്ന് അതിനർത്ഥമാക്കല്. 6 മണി മുതൽ 7 മണി വരെ ഗുളിക കഴിക്കാം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ ഗുളിക കഴിക്കുക, 7 മണിക്കൂർ ഗുളിക കഴിക്കാം എന്ന് അതിനർത്ഥം. ഇപ്പൊ നമ്മളിവിടെ ഉച്ചക്ക് ഊണിന് ഇട്ടു, 12 മണി മുതൽ 2.5 മണി മുതൽ 2.5 മണി വരെ ഊണിക്കുള്ള സമയമാണ് പറഞ്ഞത്. 12 മണിക്കൂർ ഊണ്, 2.5 മണിക്കൂർ ഊണ് എന്ന് അതിനർത്ഥം. ഈ ജാതി ചെണ്ടിത്തരം പറയാൻ വേണ്ട. ഖുർആൻ വായിക്കുമ്പോഴാണ് ഈ തമ്മാടിത്തരം മുഴുവൻ പറയുന്നത്. എന്തിന്? അഞ്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. നടക്കൂല, നടക്കൂല, കാലം പോയി. അഗ്നിസ്വരാത്തടി ദുരൂഖി ശംസി എന്ന് പറഞ്ഞാൽ ഉച്ച തിരിഞ്ഞ് അവിടെ മുതൽക്ക് നമസ്കരിക്കാണ്. അവിടെ മുതൽക്ക് എത്ര നമസ്കരിക്കണം, എത്ര നമസ്കരിക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ അപ്പുറത്തായത് നോക്ക്. അഗ്നിസ്വരാത്ത തുറഫയിൽ ഹാരി, പകലിന്റെ രണ്ടറ്റം നമസ്കരിച്ചു എന്ന് കണിശമാക്കി പറഞ്ഞില്ലേ? ഓ സുലഭമിനെ ലേലി, രാത്രിയുടെ ആദ്യ ഭാഗത്ത് നമസ്കരിച്ചോ എന്ന് പറഞ്ഞില്ലേ? പിന്നെ എത്രയെത്രയും നമ്മുടെ കയ്യും കണ്ടി നടക്കുക. പകലിന്റെ രണ്ടറ്റത്തും രാത്രിയുടെ ആദ്യ ഭാഗങ്ങളിലും അഗ്നിസ്വരാത്ത ഏക നമസ്കാരമായിട്ടാണ് പോയിക്കോ. അവിടെ ഇരണ്ടും മുമ്മൂന്നും നന്നാലൊന്നും കെട്ടിമരണ്ട. അഗ്നിസ്വരാത്ത ഏകവചനം നമസ്കാരം. നമസ്കാരം നിർവഹിച്ചോ രാവിലെ, അപ്പൊ ഒന്ന്, വൈകുന്നേരം അപ്പൊ രണ്ടായി, രാത്രി മൂന്നായി. അപ്പൊ ഇത്രയാണ്, ഇത്ര എണ്ണാണ്, ഇന്ന സമയത്താണെന്ന് ഒക്കെ അന്ന് പറഞ്ഞു. അത് എവിടെ മുതൽക്കാവാന്ന്? അപ്പൊ ഇവിടെ പറഞ്ഞത് ഇതിൽ സൂറത്തുൽ ഇസ്രായീൽ പറയുന്നത് എവിടെ മുതൽക്കാവാന്ന്, ഉച്ച തിരിഞ്ഞ് അവിടെ മുതൽക്കാവാം എന്ന് പറഞ്ഞ ഉച്ച തിരിഞ്ഞ് അവിടെ തന്നെ ഒന്ന് വേണം. അത് ദുഹ്റാണ് എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ കിട്ടൂല. ഈ പുരോഹിതന്മാരെല്ലാം കൂടി കുത്തി മറിഞ്ഞാൽ കിട്ടൂല. കിട്ടിയിട്ട് വരട്ടെ, 5 കൊല്ലായി വിളിക്കാൻ തുടങ്ങിയിട്ട് ആ കിട്ടണവരെ കിട്ടിക്കാൻ വേണ്ടിട്ട് വരണില്ല. ആ ഞാൻ സ്വന്തമല്ല ക്ഷണിക്കുന്നത്, ഇതുപോലെ ഓരോ പ്രദേശത്തുള്ള പ്രമുഖന്മാരെ കൂട്ടിയിട്ട് ക്ഷണിച്ചിട്ട് വരുന്നില്ല. എന്താ വരാതിരിക്കാൻ കാരണം? നുണ പറഞ്ഞാൽ നടക്കൂല, അതുകൊണ്ട് വരാത്ത്. അപ്പൊ പകലിന്റെ രണ്ടറ്റം രാത്രിയുടെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ 3-3 നേരം, അതിന് 3-3 നിസ്കാരം. അവിടെ പിന്നൊരു സംശയം എന്താ? 3 നേരത്ത് 5 നേരം നിസ്കരിക്കാന്നാണല്ലോ പഴയ കാലത്ത് ജയകലൂർ മോലി പ്രസംഗിച്ചിരുന്നത്. ഇപ്പൊ 3 നേരത്ത് 3, ഇനി അത് കുറയോന്ന് പേടി, നിസ്കാരം കുറയോന്നുള്ള പേടി. സക്കാത്ത് കട്ട് 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 കട്ടിട്ട് നോട്ടിനും കൂടി സക്കാത്ത് വേണ്ട നേരി വെച്ച കിതാബ് 1000 കൊല്ലായി ഇവിടെ. നോട്ടിനും കൂടി സക്കാത്ത് വേണ്ടെന്ന് ശാസ്തി എഴുതി വെച്ചിരിക്കണം. ആ സക്കാത്ത് മുഴുവൻ കട്ടതിന് പേടിയില്ല, നിസ്കാരം കുറച്ച് കുറയോ എന്നുള്ള പേടിയാ. എപ്പോഴും നിസ്കാരം കുറഞ്ഞു പോവോ എന്നുള്ള പേടിയാ. എന്തിനാ പേടിക്കണേ? ഖുർആനിലുള്ള നിസ്കാരം അവിടെ ഉണ്ടാവും, അത് കുറയില്ല, ആർക്കും കുറക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇനിയും ഞാൻ കുറക്കോ എന്നുള്ള പേടി. അപ്പൊ ഈ പറയുന്നവർക്ക് ഖുർആനൊന്നും പഠിച്ചൂടെ? ഇപ്പൊ ജയഗുരു മോലി രണ്ടോളം പറയുമ്പോ ബേജാറായി. ഇപ്പൊ രണ്ടോളത്തരെ ജയഗുരു മോലി ഇനി ഒന്നാണെന്ന് പറഞ്ഞാൽ ബേജാറായി. അപ്പൊ ഇതുവരെ രണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്നുള്ള ഒത്തരെ ഈ എത്രയെത്രയെന്ന് പറയണ, അതാണ് നോയിക്കൂടെ? ഖുർആൻ ഒന്ന് നോയിക്കൂടെ എത്ര ഉണ്ടെന്ന്? ഇപ്പൊ ഖുർആൻ നോക്കി എത്ര കിട്ടുക? 3 നേരത്ത് നിസ്കരിക്കണം എന്ന് കിട്ടി. ആ 3 നേരത്ത് എത്രണം വേണം? അത് പിന്നത്തെ ചിന്ത. 3 നേരത്ത് നമസ്കരിക്കണം എന്ന് കിട്ടി. ഇനി 3 നേരത്തും ഇരട്ടാവണോ ഒറ്റ ആവണോ എന്നുള്ള പിന്നെ നോക്കണ്ടേ. സുബഹിന്റെ കാര്യത്തിൽ പാർക്കും തർക്കില്ലല്ലോ. സുബഹിക്ക് 1 നിസ്കാരമുള്ളൂ, അത് 2 റക്അത്തുള്ളൂ, 3 ഇല്ല 4 ഇല്ല. എന്നാ പിന്നെ തുടങ്ങിയോടുത്തുനിന്ന് അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ അതിന്റെ ഇടയിൽ വെച്ചിട്ട് മായം ചേർക്കണ്ട, കരിഞ്ചന്തയും വേണ്ട. തുടങ്ങിയത് 2 റക്അത്തിലാണെങ്കിൽ അവസാനിക്കുന്നതും 2 ആവട്ടെ. അപ്പൊ അസ്ർക്ക് നിസ്കരിക്കുന്നതും 2 തന്നെ, രാത്രി നിസ്കരിക്കുന്നതും 2 തന്നെ. അങ്ങനെയപ്പോ കണക്ക് ഖുർആനിന്ന് കിട്ടുന്നത്. ശരി, എന്നാ പിന്നെ നബി നിസ്കരിച്ചിരുന്നു. അങ്ങനെ തന്നെ നബി നിസ്കരിച്ചിരുന്നത് എന്ന് ആയിഷ പറഞ്ഞു. അബൂ ഹുറൈറ പറയില്ല കേട്ടോ, അബൂ ഹുറൈറ പറയില്ല, ആയിഷ പറഞ്ഞു. നബി രാവിലെ 2 റക്അത്ത് നിസ്കരിക്കല്, വൈകുന്നേരം 2 റക്അത്ത് നിസ്കരിക്കല്, രാത്രി 2 റക്അത്ത് നിസ്കരിക്കല. ബുഖാരി മുസ്ലിം, ബുഖാരിയിലും മുസ്ലിമിലും ആയിഷ അതാ പറഞ്ഞിരിക്കുന്നത്. രാവിലെ 2 റക്അത്ത്, വൈകുന്നേരം 2 റക്അത്ത്, ഒക്കെ എന്റെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കലെന്ന് ആയിഷ പറഞ്ഞത്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ അടുത്ത് വരുന്ന അവസരത്തിൽ, എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ വൈകുന്നേരത്തെ അസറി 2 റക്അത്ത് എന്റെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കല്. അസറി എന്നുള്ള പേര് നമ്മൾ കൊടുക്കുന്നതാണ്. വൈകുന്നേരം നിസ്കാരം എന്റെ വീട്ടിൽ നിന്നാണ് 2 റക്അത്തിന് നിസ്കരിക്കല്. രാത്രിയും 2 റക്അത്ത് എന്റെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കല്. എനിക്ക് അനുഭവമുണ്ട്, നിത്യാനുഭവമാണ് എന്നൊക്കെ ആയിഷ പറഞ്ഞ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലുണ്ട്. അതിന്റെ പുറമെ ആ ടെക്കി പറഞ്ഞു, ഫുറുവത്തെ സലാത്തു റക്അത്തൈനി റക്അത്തൈനി, നിസ്കാരം ഫർളായത്. അപ്പോഴും അവിടെ ഫർളിന്റെ പ്രശ്നം വരും കേട്ടോ. പക്ഷേ ആൾക്കാരുടെ ഭാഷയിലാണല്ലോ എഴുതി വെക്കുന്നത്. ഈ നീലക്കണ്ണാട വെച്ചിട്ട് നോക്കിയാൽ ഒക്കെ നീല, നിങ്ങളൊക്കെ നീല വർണ്ണക്കാരായിരിക്കും. മഞ്ഞക്കണ്ണാട വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ എല്ലാവരും മഞ്ഞച്ച ആൾക്കാരായിരിക്കും. എന്നതുപോലെ ഈ ബുഖാരിയും മുസ്ലിമും എഴുതുമ്പോ അവർ പുരിവാന്നല്ലാതെ അവർക്ക് എഴുതാൻ വയ്യ, കാരണം അവരതല്ലേ പഠിച്ചിട്ടുള്ളൂ. ഏതായാലും
അവരുടെ പദാണെങ്കിലും ആയിഷ പറഞ്ഞു എഴുതിവെച്ചല്ലോ, പൂർവത്തി സ്വലാത്ത് റക്കാത്തേനി റക്കാത്തേനി, നമസ്കാരം ഈരണ്ട് റക്കാത്തായിട്ടാണ് നിർബന്ധാക്കിയത്. അപ്പൊ ലീന ഫി സ്വലാത്തിൽ ഹദരി, പിന്നെ നാട്ടുകാരൊക്കെ കൂടി നിൽക്കാറുണ്ട് കൂട്ടിയതാ, ശരിയാ, നാട്ടുകാർ തെറ്റല്ല അല്ലല്ല. പിന്നെ നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചു, വർദ്ധിപ്പിക്കപ്പെട്ടു. ആരാ വർദ്ധിപ്പിച്ചത്? അബു മുആവിയ. മുആവിയന്റെ കാലത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചപ്പോഴാണ് ആയിഷ ഈ ഹദീസ് പറയുന്നത്. ഈരണ്ട് റക്കാത്താണ് ഇവിടെ നിർബന്ധമായിരുന്നത്, അത് പിന്നീട് വർദ്ധിപ്പിക്കലുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ വർദ്ധിപ്പിച്ചത് നബിയല്ലാന്ന് കിട്ടിയില്ലേ? പിന്നെ നബിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, നബി എന്നെ പറഞ്ഞു വരണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു നുണ രണ്ടാമത് പറഞ്ഞു നോക്കി, അത് നമ്മളെ സമ്മതിക്കില്ല, അതൊന്നും സമ്മതിക്കില്ല. ആദ്യം പറഞ്ഞെടുക്ക, അപ്പൊ ഇനി ഇപ്പൊ ഒന്നും എടുക്കണ്ട. ആയിഷ പറഞ്ഞു, ഒക്കെ പോട്ടെ, ഖുർആൻ അനുസരിച്ച് രണ്ടര റക്അത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ റക്അത്ത്. ജുമാ നിസ്കരിക്കാൻ പറഞ്ഞു എത്ര റക്അത്താണ് കിരിക്കല്? ലോകം മുഴുവൻ എത്ര കിരിക്കല്? ഷിയാക്കും സുന്നിയും ഒട്ടാക്കും എത്ര കിരിക്കല്? ഇതാണ് ഊദിയ ഇസ്ലാത്തി മീയോമിൽ ജുമാഅത്തി ഫസ്അവിലാദിക ഇല്ല എന്ന് പറഞ്ഞല്ലോ, എത്ര റക്അത്താണ് കിരിക്കല്? രണ്ടര റക്അത്ത്. ആർക്കെങ്കിലും വല്ല തർക്കമുണ്ടോ? ഒരു തർക്കമില്ല. അവിടെ പിന്നെ ഒന്ന് പറഞ്ഞുപ്പിച്ചിട്ട, അവിടെ രണ്ടര റക്അത്ത് കുറയാൻ കാരണം ഫുത്ബ രണ്ടുണ്ട്. അപ്പൊ രണ്ടര റക്അത്ത് ഫുത്ബ തഖവ്വും ഫുത്ബത്താനി തഖവ്വും മഖാമ റക്അത്തൈനി മിനൽ ഫർള്, ഫർളിൽ നിന്നുള്ള രണ്ട് റക്അത്തിന്റെ സ്ഥാനത്ത് രണ്ട് ഫുത്ബ ഉണ്ട്. രണ്ട് ചോറിന് പകരം രണ്ട് കട്ടൻ ചായ ഉണ്ട് എന്ന് പറയും. രണ്ട് ചോറിന്റെ സ്ഥലത്ത് രണ്ട് കട്ടൻ ചായ കൊടുത്തപ്പോ കരി ചെയ്യോ? രണ്ട് റക്അത്ത് ഫർളുള്ളത് വെച്ചിട്ട് അതിന് രണ്ട് ഫുത്ബ ഉണ്ട്. ഫുത്ബ എന്താ പറഞ്ഞത്? പറഞ്ഞൊന്നും പറയാനല്ലോ എന്നൊക്കെ പറയുന്നേ. അപ്പൊ അതൊന്നുമില്ല, വെറുതെ നുണ പറയാം. രണ്ട് ഖുതുബയില്ല, രണ്ട് ഖുതുബയില്ല. നിസ്കാരം രണ്ട് എന്ന് പറയുമ്പോ നാലാക്കി, ഖുതുബ ഒന്നും എന്ന് പറയുമ്പോ രണ്ടാക്കി. ഒക്കെ ഇരട്ടിപ്പിക്കുന്ന പരിപാടിയാ ഈ ചെല്ലി പെരുക്കണേലൊക്കെ ഇരട്ടിപ്പിക്കണ, അതൊന്നും കുറക്കലില്ല. എന്താ പൈസക്ക് ചെലവില്ലല്ലോ. അപ്പോ വെള്ളിയാഴ്ച രണ്ടരക്കാത്ത് ഫറള് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കല്ല. അവിടെയും സലാത്ത് എന്നാണ് പറഞ്ഞത്. ഇതേ സലാത്തിന് രണ്ടരക്കാത്താണ് അവിടെ അർത്ഥമെങ്കിൽ ഖുർആനിൽ 19 സ്ഥലത്ത് നമസ്കാരം നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞവർ ഒറ്റ സ്ഥലത്ത് ഇനി മൂന്നരക്കാത്താക്കാൻ പാടില്ല, നാലരക്കാത്താക്കാനും പാടില്ല, രണ്ടുമേ തന്നെ ഉറച്ചിരിക്കണം. ഇനി മൂന്നാക്കണമെങ്കിലോ നാലാക്കണമെങ്കിലോ അതിന് പുതിയ തെളിവ് വരണം. തെളിവ് വന്നു, അബൂ ഹുറൈറ പറയാണ് പുതിയ തെളിവ് ഉണ്ടാക്കുക. ഖുർആനും ഉണ്ട് രണ്ടല്ലാതെ കിട്ടൂല എന്ന് അബൂ ഹുറൈറ ഉറപ്പാ. അപ്പൊ മൂപ്പർ പറഞ്ഞു നാലാക്കാനുള്ള ഒരു വിദ്യ. മൂപ്പർ ഹദീസ് ഉണ്ടാക്കി, മൂപ്പർ പറഞ്ഞു ഞങ്ങള് ഒരു ദിവസം നിക്കലിക്കുമ്പോ നാലരക്കാത്ത് ദുഹറും നാലരക്കാത്ത് അസറും നാലരക്കാത്ത് ഇശയൊക്കെ നിക്കലിക്കൽ ഉണങ്ങിക്കണ അബൂ ഹുറൈറയുടെ മറ്റേ മുആവിയയുടെ കാലത്ത് മൂപ്പർ നടപ്പിലാക്കിയിട്ട് ഈ നാലിനടിയില്ല എന്ന സംസാരം ഇങ്ങനെ നടക്കുമ്പോ മൂപ്പർ അടി ഉണ്ടാക്ക, അരി അബൂ ഹുറൈറ അടി ഉണ്ടാക്ക. മൂപ്പർ പറഞ്ഞു ഞങ്ങളൊക്കെ കൂടി ഒരു ദിവസം നിസ്കരിക്കുന്ന അവസരത്തിൽ നബി രണ്ടരക്കാത്ത് ദുഹറ നിസ്കരിച്ചു, അതും ദുഹറ സുഭിയല്ല, ഇശയല്ല, അസറുമല്ല. അസറിവിടെ അടി ഉണ്ടല്ലോ, ദുഹറിന് തീരെ അടിയില്ല. അപ്പൊ മൂപ്പർക്ക് തീരെ അടിയില്ലാത്ത ദുഹറുണ്ടാക്കും പോണം, അത് ഉണ്ടാക്കിയാൽ മാത്രം പറയാൻ നാലരക്കാത്താക്കും പോണം. ചെറിയ പുതിയ ചില്ലറ പുതിയ ഒന്നുമില്ല, ദുഹറന്നില്ല, അങ്ങനത്തെ ദുഹറുണ്ടാക്കാനപ്പോ പോണത്. അത് രണ്ടരക്കാത്തും പോരാ, നാലരക്കാത്ത് ഉണ്ടാക്കും പോണം. അതിനും വേണ്ടി ഒരു വമ്പൻ വെടിവിടാൻ പോവാണ്. വിട്ടു എന്താ പറഞ്ഞോ? ഖുറൈറ പറയാ ഞങ്ങളിങ്ങനെ നബിന്റെ കാലത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന അവസരത്തിന് എല്ലാം കൂടി നിക്കരിക്കാം. നിക്കരിക്കുമ്പോ ദുശ്യമാലിനി എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടാ കൂടത്തില്. നിസ്കരിക്കുമ്പോ നബി രണ്ടരക്കാത്ത് ദുഹർ സലാം വിട്ടിട്ടാണ്ട് പോയി. എന്ത് സലാമും സലാമില്ല, അങ്ങനെ പോയി. പുറത്തു പോയിട്ട് നബി ഇങ്ങനെ എന്തോ ബേജാറായിട്ട് നിൽക്കാം. അപ്പൊ ആ ഈ ദുശ്യമാലിനി എന്ന് പറഞ്ഞ ഇയാള് പറഞ്ഞു, ഈ സഹാബി പറഞ്ഞു, അല്ല നബി എന്താ നിസ്കാരം കുറഞ്ഞോ? അതാ നബി മറന്നോ? എന്തുണ്ടായത്? അപ്പൊ നബി ഇങ്ങനെ നോക്കിട്ട് എന്താ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, കുറഞ്ഞിട്ടില്ല, മറന്നിട്ടില്ല, ഒന്നുമില്ലല്ലോ. അല്ല, കുറഞ്ഞിട്ടില്ലെങ്കിൽ മറന്നിക്കണം. നാലരക്കാത്ത് നിസ്കരിക്കേണ്ട സ്ഥലത്ത് ഇപ്പൊ രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ടുള്ളൂ എന്നിപ്പോ ഞങ്ങൾക്ക് അറിയാലോ. അപ്പൊ രണ്ടരക്കാത്ത് നബി മറന്നതാണ്. അപ്പൊ ദുശ്യമാലിനി ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് സാഹിബിനോടൊക്കെ ചോദിച്ചു. അല്ല, ഇവൻ പറഞ്ഞത് ശരിയാ, രണ്ടരക്കാത്ത് നിസ്കരിച്ചുള്ളൂ. നാലുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ആസൂത്രിത പ്ലാനാണ്. അപ്പൊ രണ്ടരക്കാത്തുള്ളത് ഞാൻ നാലരക്കാത്ത് നിസ്കരിച്ചില്ലേ, രണ്ടരക്കാത്ത് നിസ്കരിച്ചുള്ളൂ. അതിനോട് പറഞ്ഞു രണ്ടരക്കാത്ത് നിസ്കരിച്ചുള്ളൂ. അതാണ് ശരിയാ, അത് ശരി. സാഹിബിനോട് കുറഞ്ഞിട്ടൊന്നുമില്ല, നിസ്കാരം വന്ന് കുറച്ചിട്ടൊന്നുമില്ല. ശരി, ബാക്കി രണ്ടും കൂടി നിക്കരിച്ചാളാന്ന് പറഞ്ഞിട്ട് വന്ന് രണ്ടാമത് വന്നിട്ട് പള്ളിക്കേരി എല്ലാവരും കൂടി മാമൻ ജമാഅത്തോട്ട് രണ്ടരക്കാത്ത് കൂടി നിക്കരിച്ച് നാലരക്കാത്താക്കി. പോരാത്തതിനൊരു ഫൈനും ഒരു രണ്ട് സുജൂദും, ജൂതന്മാർക്കുള്ളതാ, അവസാനം ഫൈനുണ്ട്, അവർക്ക് ഫൈൻ കൂട്ടലുണ്ട്, ഒക്കെ ഫൈനായിട്ട് കൂട്ടില്ല, രണ്ട് സുജൂദ് അവസാനമായിട്ട് വെച്ചോളൂ. സൈദിന്റെ സുജൂദ് എന്ന് പറഞ്ഞിട്ട് കൽപ്പിച്ചുട്ടി ചെയ്താണ് സൈദിന്റെ സുജൂദ് എന്നാ പേര്. അപ്പൊ അങ്ങനെ രണ്ട് സുജൂദായിട്ട് ഹാനായിട്ട് വെച്ചു. ശരി, ഇപ്പൊ എന്തായി? ദുഹറുക്ക് ആണ് മറവി പറ്റിയത്, രണ്ടരക്കാലത്ത് മതിയാക്കിയില്ല, നാലരക്കാലത്ത് വേണമെന്ന് ഓർമ്മ വന്നപ്പോ നബി ഖളാ വീട്ടി പോരാത്തതിന് ഫൈനും അടച്ചു. ഇതിനേക്കാണപ്പുറം ഞാൻ സ്ഥിരപ്പെടുത്താൻ എന്താ വേണ്ടത്? പക്ഷേ പണ്ട് ആള് പറഞ്ഞ മാതിരി കാനയത്തിന്റെ ഇടയിൽ, കല്യാണത്തിന്റെ ഇടയിൽ കാനയത്ത് മറന്നു എന്ന് പറഞ്ഞൊരു കഥ. അതുപോലെ എന്തുണ്ടായിന്നറിയോ, ഈ നുണൊക്കെ പറഞ്ഞു ഒപ്പിച്ചപ്പോ ഇയാൾക്ക് ഒന്നും ഓർമ്മ ഉണ്ടായില്ല. ഈ ദുശ്യമാലിനി ഏത് കാലക്കാരനാണെന്ന് ഇയാൾക്ക് ഓർമ്മയില്ല. ദുശ്യമാലിനി എന്ന് പറഞ്ഞ ആള് ും കൂടി നിക്കരിക്കുമ്പോഴാണ് ഈ രണ്ടരക്കാത്ത് പിന്നെ നാലരക്കാത്ത് കലാ കിട്ടിയത് നബി എന്ന് പറഞ്ഞു. ദുശ്യമാലിനി ഞാനും കൂടി കബറല, ദുശ്യമാലിനി 5 കൊല്ലം മുമ്പ് കബറല മണ്ണ് എല്ലാം കൂടി ഉണ്ടാവില്ല. അപ്പോടെ
ഇങ്ങനത്തെ നുണ പറഞ്ഞിട്ടാണ് മുഅവിയയുടെ കാലത്തുള്ള അറാബികളെ വിശ്വസിപ്പിച്ചത്.
വിശ്വസിപ്പിച്ചു വിശ്വസിച്ചു
സുന്നത്തെ ജമാഅത്തിലൊട്ടാകെ അതിനകത്ത് കൂടി. അലി നബി താലിബിന്റെ ആൾക്കാർ പറഞ്ഞു അബൂഹുറൈറിന്റെ ആ പരിപ്പൊന്നും നമ്മുടെ അടുത്ത് ഒഴിവില്ല, നമ്മുടെ അടുത്ത് അബൂഹുറൈറിന്റെ വാദം അബൂഹുറൈറിന്റെ നിൽക്കാരെ കണക്കൊന്നും നമുക്കറിയണ്ട. അലി നബി താലിബിൽ കൂടിയാണ് ഞങ്ങൾക്ക് ഇസ്ലാം മതം കിട്ടിയത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. അലി നബി താലിബാണ് ഞങ്ങൾക്ക് ഇസ്ലാം മതം പഠിപ്പിച്ചത്, നിസ്കാരം പഠിപ്പിച്ചത്, ഇസ്ലാംകാരൊക്കെ പഠിപ്പിച്ചത്. അബൂബക്കർ ഉമർ ഉസ്മാൻ അലി കൂടി കിട്ടിയ ആ സുന്നത്തിനെതി ചെയ്തിരുന്ന ഖുർആൻ അനുസരിച്ച് ചെയ്തിരുന്ന സുന്നത്ത് ഞങ്ങളെടുത്തിട്ടുണ്ട്. അതിലെന്താണത്? ളുഹറും ഇല്ല മകൻ കൂടി.